السلام عليكم ورحمة الله وبركاته. الحمد لله، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له، ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ, ഒരു മുസ്ലിം അവൻ്റെ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട മൂന്ന് അടിത്തറകൾ, മൂന്ന് അടിസ്ഥാനങ്ങൾ വിവരിക്കുന്ന ഗ്രന്ഥമാണ് അൽ ഉസൂലു സലാസ. ഒരു മനുഷ്യൻ ഖബറിലേക്ക് വെക്കപ്പെട്ട് കഴിഞ്ഞാൽ അവനോട് ചോദിക്കപ്പെടുന്ന മൂന്ന് കാര്യങ്ങൾ, അവയെക്കുറിച്ചാണ് ഈ പുസ്തകത്തിൽ വിവരിക്കുന്നത്. അതിലൊന്നാമത്തെ കാര്യം, നിന്റെ റബ്ബ് ആര്, നിന്റെ റബ്ബ് ആരാണ് എന്ന ചോദ്യമാണ്. മൻ റബ്ബുക, അതിൻ്റെ ഉത്തരമാണ് റബ്ബി അല്ലാഹ്, എൻ്റെ റബ്ബ് അല്ലാഹുവാണ്. ആ അടിസ്ഥാനമാണ് ആദ്യം നമ്മളിവിടെ പഠിക്കുന്ന ഈ ഗ്രന്ഥത്തിൽ വിവരിച്ചിട്ടുള്ളത്. രണ്ടാമത്തേത് ഉമദീനൂക്ക, നിന്റെ ദീനേതാണ്. അതിനുള്ള ഉത്തരം ദീനി അൽ ഇസ്ലാം, എൻ്റെ ദീൻ ഇസ്ലാമാണ് എന്നതാണ്. ആ രണ്ടാമത്തെ അടിത്തറയാണ് പിന്നീട് നാം വിശദീകരിച്ചത്. മൂന്നാമത്തെ അടിസ്ഥാനം, മൻ ഹാദ അർറജുൽ അല്ലദി ബുഇസ ഇലൈക്കും. ഖബറിൽ ചോദിക്കപ്പെടുന്ന മൂന്നാമത്തെ ചോദ്യം അതാണ്, നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട ഈ നബി ആരാണ്, ഈ റസൂൽ ആരാണ്. അതിനുള്ള ഉത്തരം, നബിയി മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസഹ്ബിഹി വസല്ലം. എൻ്റെ നബി അബ്ദുള്ളയുടെ മകനായി ജനിച്ച മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്നാണ്. ഈ മൂന്നാമത്തെ അടിസ്ഥാനമാണ് ഇനി നമ്മുടെ പുസ്തകത്തിൽ വിവരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, അൽ അസ്ലു സാലിസ്, മൂന്നാമത്തെ അടിത്തറ, معرفة نبيكم محمد صلى الله عليه وسلم. നിങ്ങളുടെ നബിയായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കുറിച്ച് അറിയലാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കുമേൽ ചൊരിഞ്ഞ അവൻ്റെ വലിയ അനുഗ്രഹങ്ങളിലൊന്നാണ് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗമനം. ശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ ഇദ് ബഅഥ ഫീഹിം റസൂല മിൻ അൻഫുസിഹിം. അതാ, അവരിൽ നിന്ന് തന്നെയുള്ള ഒരു റസൂലിനെ നിയോഗിച്ചതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല മുഅ്മിനീങ്ങൾക്ക് വലിയ ഔദാര്യം ചൊരിഞ്ഞിരിക്കുന്നു, അവർക്ക് വലിയ അനുഗ്രഹം ചൊരിഞ്ഞിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. അല്ലാഹുവിന്റെ റസൂലെ, അങ്ങയെ ലോകർക്കെല്ലാം റഹ്മത്തായി കൊണ്ട്, കാരുണ്യമായി കൊണ്ടല്ലാതെ നാം നിയോഗിച്ചിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വതുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽയൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറ. ഇതാ, നിങ്ങൾക്ക് നിങ്ങളുടെ റസൂലിൽ ഉത്തമമായ മാതൃകയുണ്ട്. അല്ലാഹുവിനെ പ്രതീക്ഷിക്കുന്നവർക്ക്, പരലോകത്തെ പ്രതീക്ഷിക്കുന്നവർക്ക് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉത്തമമായ മാതൃകയുണ്ട്. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ഇതാ, നിങ്ങളിലേക്ക് ഒരു റസൂൽ വന്നിരിക്കുന്നു, നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ദൂതനാണ്. അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾക്ക് പ്രയാസമുണ്ടാകുക എന്നത് അവിടുത്തേക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. ഹരീസുൻ അലൈക്കും, നിങ്ങളുടെ കാര്യത്തിൽ അതീവമായി പരിശ്രമിക്കുന്നവരാണ്. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, മുഅ്മിനീങ്ങളോട് റഊഫാണ്, കരുണയുള്ളവരാണ്, അവർക്ക് വിട്ടുപുറത്തു കൊടുക്കുന്നവരാണ്. റഹീം, അവരോട് അങ്ങേയറ്റം കരുണ ചൊരിയുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ജുമുഅയിൽ പറഞ്ഞു, هو الذي بعث في الأميين رسولا منهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. الله سبحانه وتعالى അവനാകുന്നു നിരക്ഷരരായ മക്കാർക്കിടയിൽ അറബികൾക്കിടയിൽ അവന്റെ റസൂലിനെ നിയോഗിച്ചത്, അവന്റെ നബിയെ നിയോഗിച്ചത്. എന്താണ് റസൂൽ ചെയ്തത്? يتلو عليهم آياته, അവിടുന്ന് അള്ളാഹുവിന്റെ ആയത്തുകൾ അവർക്കതാ പറഞ്ഞു കേൾപ്പിച്ചു കൊടുക്കുന്നു, അവർക്ക് പാരായണം ചെയ്തു കൊടുക്കുന്നു. വയുസക്കീഹിം, അവരെ ശുദ്ധീകരിക്കുന്നു, തിന്മകളിൽ നിന്ന് അവരെ പരിശുദ്ധരാക്കുന്നു. വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ, അവർക്ക് അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുന്നു, ഹിക്മത്ത് പഠിപ്പിച്ചു കൊടുക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പഠിപ്പിച്ചു കൊടുക്കുന്നു. വഇൻ കാനു മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ, അവിടുത്തെ നിയോഗിക്കുന്നതിന് മുൻപ് അവർ വ്യക്തമായ വഴികേടിലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചതിലൂടെ അള്ളാഹു അവരെ ഹിദായത്തിലാക്കി, സന്മാർഗത്തിലാക്കി. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞില്ലേ, വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു, നിങ്ങൾ അള്ളാഹുവിന്റെ പാശത്തിൽ മുറുകെ പിടിക്കുക, നിങ്ങൾ ഭിന്നിച്ചു പോകരുത്. വദ്കുറു നിഅമത്തല്ലാഹി അലൈക്കും ഇദ് കുന്തും അഅദാഅൻ ഫഅല്ലഫ ബൈന ഖുലൂബികും فأصبحتم بنعمته إخوانا وكنتم على شفا حفرة من النار فأنقذكم منها واذكروا نعمة الله عليكم. الله നിങ്ങൾക്ക് ചെയ്ത അനുഗ്രഹം നിങ്ങൾ ഓർക്കുക. إذ كنتم أعداء, നിങ്ങൾ പരസ്പരം ശത്രുക്കളായിരുന്നു. فألف بين قلوبكم, الله നിങ്ങളുടെ ഹൃദയങ്ങൾക്കിടയിൽ ഇണക്കം ഉണ്ടാക്കി. وكنتم على شفا حفرة من النار, നിങ്ങൾ നരകത്തിന്റെ വക്കിലായിരുന്നു. فانقذكم منها, അല്ലാഹു നിങ്ങളെ ആ നരകത്തിന്റെ വക്കിൽ നിന്ന് രക്ഷപ്പെടുത്തി സ്വർഗത്തിലേക്കാക്കി. അല്ലാഹുവിന്റെ അനുഗ്രഹമാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗമനം അവിടുത്തെ ഉമ്മത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി എന്നത് എത്ര 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 വലിയ നിഅമത്താണ്. എങ്ങനെയാണ് ആ നിഅമത്തിന്റെ വലുപ്പം ഒരാൾക്ക് തിരിച്ചറിയാൻ കഴിയുക? എത്ര ചിന്തിച്ചാലാണ് അത് മനസ്സിലാക്കാൻ കഴിയുക? എത്ര നന്ദി പറഞ്ഞാലാണ് അതിന് പകരമാവുക? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കുറിച്ച് പഠിക്കുക എന്നത്, അവിടുത്തെ മനസ്സിലാക്കുക എന്നത് ഓരോ മുസ്ലിമും നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലൊന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അള്ളാഹുവിൽ നിന്നുള്ള ദൂതരാണ്, അള്ളാഹുവിൽ നിന്ന് സന്ദേശം ലഭിക്കുന്നവരാണ്. അവിടുന്ന് റസൂലാണ്, നബിയാണ്, അള്ളാഹുവിന്റെ ദൂതനാണ്, പ്രവാചകനാണ്, ജനങ്ങൾക്ക് അള്ളാഹുവിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കുന്നവരാണ് എന്നത് തെളിയിക്കുന്ന അനേകായിരം തെളിവുകളുണ്ട്. ചില ഉലമാക്കൾ, പണ്ഡിതന്മാർ പറഞ്ഞു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ റസൂലാണ് എന്ന കാര്യം ബോധ്യപ്പെടുത്തുന്ന തെളിവുകൾ ആയിരത്തിലധികമുണ്ട്. ഖുർആനിലും സുന്നത്തിലും ചരിത്രത്തിലും മറ്റുമെല്ലാമായി വന്ന തെളിവുകൾ ആയിരത്തിലധികമുണ്ട്. ഇതിനുമാത്രം തെളിവുകളുണ്ട്. എന്നാൽ ഈ വിഷയത്തിൽ എഴുതപ്പെട്ട അനേകം കിതാബുകളുണ്ട്. പഴയ കാലഘട്ടം മുതൽ ഇമാം അൽ ബൈഹഖി, അദ്ദേഹത്തിന് ദലാഇലുൻ നുബുവ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വം അതിന്റെ സത്യസന്ധത ബോധ്യപ്പെടുത്തുന്ന തെളിവുകൾ എന്ന പേരിൽ അദ്ദേഹത്തിന് കിതാബുണ്ട്. മുൻകാലക്കാരും പിൽക്കാലക്കാരും ആ വിഷയത്തിൽ അനേകം കിതാബുകൾ എഴുതിയിട്ടുണ്ട്. എന്നാൽ ഈ വിഷയത്തിൽ വന്ന തെളിവുകളെ നമുക്ക് അഞ്ചായി തരംതിരിക്കാൻ സാധിക്കും. പ്രധാനപ്പെട്ട അഞ്ച് തെളിവുകൾ. ആ തെളിവുകൾ നാം പഠിക്കേണ്ടതുണ്ട്, മറ്റുള്ളവരെ പഠിപ്പിക്കേണ്ടതുണ്ട്, പ്രത്യേകിച്ച് യുവാക്കളെ, കുട്ടികളെ. അതുപോലെ തന്നെ ഇസ്ലാം അതിനെക്കുറിച്ച് അറിയാതിരിക്കുന്ന മുസ്ലിമീങ്ങളല്ലാത്ത ആളുകൾ അവർക്ക് പറഞ്ഞുകൊടുക്കാൻ, അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി നാം മനസ്സിലാക്കി വെക്കേണ്ട തെളിവുകളാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അള്ളാഹുവിന്റെ ദൂതനാണ്, എന്നത് തെളിയിക്കുന്ന ഏറ്റവും വലിയ തെളിവ്, ഏറ്റവും വലിയ ദൃഷ്ടാന്തം വിശുദ്ധ ഖുർആനാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിനൽ അംബിയാഇ നബിയ്യുൻ ഇല്ല ഉഅ്തിയ മാ മിസ്ലുഹു ആമന അലൈഹിൽ ബശർ. ഏതൊരു നബി അള്ളാഹുവിൽ നിന്ന് നിയോഗിക്കപ്പെടട്ടെ, ഏതൊരു ദൂതൻ അള്ളാഹു അദ്ദേഹത്തെ നിയോഗിക്കട്ടെ, അവർക്കെല്ലാം അവരുടെ സത്യസന്ധത ബോധ്യപ്പെടുത്തുന്ന, ജനങ്ങൾക്ക് വിശ്വസിക്കാൻ മതിയാകുന്ന രൂപത്തിലുള്ള ഒരു തെളിവ് അവരോടൊപ്പം അള്ളാഹു കൊടുത്തേക്കാതിരുന്നിട്ടില്ല. ഏതൊരു നബിയും ഏതൊരു റസൂലും, വഇന്നമ കാന അല്ലദീ ഊതീതു വഹ്യൻ ഔഹാഹു അല്ലാഹു ഇലൈ, എനിക്ക് അള്ളാഹു നൽകിയിരിക്കുന്നത് അള്ളാഹുവിൽ നിന്നുള്ള സന്ദേശമാണ്, വഹ്യാണ്, ഖുർആനാണ്, അള്ളാഹുവിന്റെ സംസാരമടങ്ങുന്ന ഈ ഗ്രന്ഥമാണ്, വിശുദ്ധ ഖുർആനാണ്, അതാണ് അള്ളാഹു എനിക്ക് നൽകിയ തെളിവ്. അതുകൊണ്ട് പരലോകത്ത് അന്ത്യനാളിൽ നബിമാരിൽ വെച്ച് ഏറ്റവും അധികം അനുയായികൾ ഉണ്ടായിരിക്കുക എനിക്കായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശുദ്ധ ഖുർആൻ ഒരു നബിക്കും ഇതിന് സമാനമായത് നൽകപ്പെട്ടിട്ടില്ല. എന്തിന്? ഖുർആനിലെ ആദ്യത്തെ അധ്യായം സൂറത്തുൽ ഫാത്തിഹ, ആ ഫാത്തിഹയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ മലക്കുകളിൽപ്പെട്ട ഒരു മലക്കു എന്ന് അറിയിച്ചു, അള്ളാഹുവിന്റെ റസൂലെ അങ്ങേക്കിത വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു സൂറത്ത് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു, അത് മുൻപ് ഒരു നബിക്കും അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല, അതിന് സമാനമായത്, അതിന് തുല്യമായത് അത് സൂറത്തുൽ ഫാത്തിഹയും സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ ആയത്തുകളുമാണ്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ട ഈ ഗ്രന്ഥം വിശുദ്ധ ഖുർആൻ അതിനേക്കാൾ അത്ഭുതകരമായ ഒരു ദൃഷ്ടാന്തവുമില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധത ബോധ്യപ്പെടുത്താൻ അത് മതിയായ തെളിവാണ്. അവിടത്തേക്ക് വായിക്കാൻ അറിയില്ലായിരുന്നു, എഴുതാൻ അറിയില്ലായിരുന്നു, അവിടുന്ന് നബിയുൻ ഉമ്മി, നിരക്ഷരനായ റസൂലാണ്, വായിക്കാൻ അറിയില്ല, എഴുതാനും അറിയില്ല. ഹുദൈബിയ സന്ധിയുടെ വേളയിൽ സുഹൈൽ ഇബ്നു അമർ മുശരിക്കുകളുടെ ഭാഗത്ത് നിന്ന്, ബഹുദൈവാരാധകരുടെ ഭാഗത്ത് നിന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുക്കളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ബഹുദൈവാരാധകർക്ക് വേണ്ടി സംസാരിക്കുകയാണ്. ബഹുദൈവാരാധകരായ മുശ്രിക്കീങ്ങളും മുസ്ലിമീങ്ങൾക്കും ഇടയിൽ കരാറുണ്ടാക്കുകയാണ്. ആ കരാർ എഴുതുന്ന സന്ദർഭത്തിൽ കരാറിലേർപ്പെടുന്ന വ്യക്തികളുടെ പേര് എഴുതുമ്പോൾ അതിലൊരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാദാ മാ ഖാദ അലൈഹി മുഹമ്മദുൻ റസൂലുള്ളാഹ്, ഇത് അള്ളാഹുവിന്റെ ദൂതനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ചെയ്യുന്ന കരാറാണ്. അലി ഇബ്നു അബീ ത്വാലിബാണ് ഈ കരാർ എഴുതുന്നത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്. അത് കേട്ടപ്പോൾ സുഹൈൽ ഇബ്നു അമർ അവൻ പറഞ്ഞു, താങ്കൾ അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് ഞങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട് എങ്കിൽ പിന്നെ നമുക്കിടയിൽ ഈ കരാറിന്റെ ആവശ്യമില്ല, നമുക്കിടയിൽ ഈ തർക്കത്തിന്റെ ആവശ്യമില്ല, താങ്കളെ ഞങ്ങൾക്കറിയുന്നത് മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹ് എന്ന പേരിലാണ്, അങ്ങനെ എഴുതണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി ഇബ്നു അബീ ത്വാലിബിനോട് പറഞ്ഞു, അലി, മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്നത് മായ്ച്ചു കളയുക, മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹ് എന്ന് എഴുതുക. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, അങ്ങയുടെ പേര് ഞാൻ ഒരിക്കലും മയക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്കിൽ ആ പേര് എഴുതിയ സ്ഥലം എനിക്ക് കാണിച്ചു തരൂ. നമുക്ക് അവിടത്തേക്ക് മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്നത് എവിടെയാണ് എഴുതിയിരിക്കുന്നത് അവിടത്തേക്ക് അറിയില്ല. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കാണിച്ചു കൊടുത്തു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് മായ്ച്ചു കളയുകയാണ്. നോക്കൂ, അത്ര വരെ അവിടത്തേക്ക് വായിക്കാൻ അറിയില്ല. ആ നബിയുടെ സംസാരത്തിൽ നിന്ന് നാം കേട്ടത് ചരിത്രത്തിൽ ഇന്നുവരെ കേട്ടിട്ടില്ലാത്ത, ഇനി ഒരിക്കലും കേൾക്കുകയില്ലാത്ത മനോഹരമായ വിശുദ്ധ ഖുർആനാണ്. എങ്ങനെയാണ് സാധിക്കുക? വായിക്കാൻ അറിയാത്ത, എഴുതാൻ അറിയാത്ത ഒരാൾ എങ്ങനെയാണിത് പറയുക?
കഴിഞ്ഞില്ല. ആ ഗ്രന്ഥം കേവലം അള്ളാഹുവിന്റെ സംസാരമാണ്, അള്ളാഹുവിന്റെ കലാമാണ് എന്ന് പറഞ്ഞു പോവുകയല്ല, മറിച്ച് ഈ ഗ്രന്ഥം വിശുദ്ധ ഖുർആൻ 1400 വർഷങ്ങൾക്ക് മുൻപ് സർവ മനുഷ്യരെയും വെല്ലുവിളിക്കുകയാണ്. എന്താണ് വെല്ലുവിളി? ഇതുപോലെ ഒരു ഗ്രന്ഥം കൊണ്ടുവരണമെന്നല്ല, ഇതിലെ ഒരു 10 അധ്യായം നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ കൊണ്ടുവരും. വീണ്ടും അള്ളാഹു വെല്ലുവിളി ചെറുതാക്കി അവൻ പറഞ്ഞു, ഇതിന് ഈ ഖുർആനിലെ ഏതെങ്കിലും ഒരു അധ്യായത്തിന് സമാനമായ ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരും. ശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വഇൻ കുന്തും ഫീ റൈബിൻ മിമ്മ നസ്സൽനാ അലാ അബ്ദിനാ ഫഅതു ബിസൂറത്തിൻ മിൻ മിസ്ലി വദ്ഉ ശുഹദാഅകും മിൻ ദൂനില്ലാഹി ഇൻ കുന്തും സാദിഖീൻ. നാം നമ്മുടെ ദാസനായ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തേക്കു മേൽ അവതരിപ്പിച്ച ഈ ഖുർആനിൽ നിങ്ങൾക്ക് സംശയമുണ്ട് എങ്കിൽ ഇതാ ഈ വെല്ലുവിളി നിങ്ങൾ സ്വീകരിച്ചാൽ മതി. ഈ ഗ്രന്ഥത്തിലുള്ള ഏതെങ്കിലും ഒരു അധ്യായത്തിന് സമാനമായ ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരും. ഖുർആനിൽ ഏറ്റവും ചെറിയ അധ്യായം ആകെ 3 വചനമുള്ള സൂറത്തുൽ കൗസറാണ്. ഒരു 3 വചനം ഖുർആനിലേതിന് സമാനമായ ഒരു 3 വചനം ഇതിന് സമാനമായ ഒരു സൂറത്ത് നിങ്ങൾ കൊണ്ടുവരും. നിങ്ങൾ ഒറ്റക്ക് ശ്രമിക്കേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വദ്ഉ ശുഹദാഅകും മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ നിങ്ങളെ സഹായിക്കാൻ നിങ്ങൾക്ക് ആരെയൊക്കെ ലഭിക്കുമോ എല്ലാവരെയും വിളിച്ചോളൂ. ഭരണകൂടങ്ങൾ ശ്രമിക്കട്ടെ, രാജാക്കന്മാർ ശ്രമിക്കട്ടെ, പണ്ഡിതന്മാർ ശ്രമിക്കട്ടെ, യുക്തിവാദികൾ ശ്രമിക്കട്ടെ, യുക്തിയുണ്ട് എന്ന് വാദിക്കുന്നവർ ശ്രമിക്കട്ടെ. ഇതാ നിലവിൽ കോടിക്കണക്കിന് കോടിക്കണക്കിന് മുസ്ലിമീങ്ങളുണ്ട്, അവരുടെ ദീന് അതിന്റെ അടിത്തറയിൽ നിന്ന് നിങ്ങൾക്ക് നശിപ്പിക്കാൻ കഴിയും. ഒറ്റ വെല്ലുവിളിയുള്ളൂ, ഖുർആനിലെ ഏതെങ്കിലും ഒരു സൂറത്തിന് സമാനമൊരു സൂറത്ത് കൊണ്ടുവന്നു കഴിഞ്ഞു. നിങ്ങൾ ഇത്രയും കഷ്ടപ്പെടണ്ട, നിങ്ങൾ ഇത്രയും പുസ്തകങ്ങളും പ്രസംഗങ്ങളും ഒന്നും നടത്തണ്ട. ഖുർആൻ ഒരു നിരക്ഷരനായ ഒരു മനുഷ്യൻ കൊണ്ടുവന്ന ഒരു ഗ്രന്ഥം, അതിലെ ഒരു അധ്യായത്തിന് സമാനമൊരു ഗ്രന്ഥം, ഒരു സമാനമായ ഒരു അധ്യായം, എത്ര ചെറിയ വെല്ലുവിളിയാണ്. നിങ്ങൾ പറയുന്നത് സത്യമാണ് എങ്കിൽ ഇതിന് സമാനമായ ഒരു സൂറത്ത്, ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരിക. 1400 വർഷങ്ങളായി മനുഷ്യർക്ക് മുൻപിൽ ഒരു മാറ്റത്തിരുത്തലുമില്ലാതെ ഈ വെല്ലുവിളി നിലനിൽക്കുകയാണ്. ആളുകൾ പറയും, ഞങ്ങൾക്ക് അതിന് സമയമില്ല. എന്നിട്ട് ഈ സമയമില്ല എന്ന് പറയുന്നത് തന്നെ ഇസ്ലാമിനെതിരെ അവിടെ തെളിവുണ്ട് ഇവിടെ തെളിവുണ്ട് എന്ന് പറഞ്ഞ് അതിനു വേണ്ടി സമയം ചെലവഴിക്കാനൊക്കെ സമയം, ചെറിയ പണിയല്ലേ, എന്താ എത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണത്. ഒരു അധ്യായം ഖുർആനിലെ ഏതെങ്കിലും ഒരു അധ്യായത്തിന് സമാനമായ ഒരു അധ്യായം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഫഇല്ലം തഫ്അലു, നിങ്ങളത് ചെയ്തിട്ടില്ല എങ്കിൽ, വലൻ തഫ്അലു, നിങ്ങളതൊരിക്കലും ചെയ്യുകയില്ല, നിങ്ങൾക്കതിന് സാധിക്കുകയില്ല. ഒരു നിരക്ഷരം പറഞ്ഞ ഗ്രന്ഥമാണോ ഇത്? അതിലെ വാക്കാണ് ഇത്. ഫഇല്ലം തഫ്അലു, നിങ്ങൾക്കത് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ, വലൻ തഫ്അലു, നിങ്ങൾക്കതൊരിക്കലും ചെയ്യാൻ കഴിയില്ല. ഫഇല്ലം തഫ്അലു വലൻ തഫ്അലു ഫത്തഖുന്നാർ, നിങ്ങൾ നരകത്തെ സൂക്ഷിക്കുക. التي وقودها الناس والحجارة وعدت للكافرين, മനുഷ്യരും കല്ലുകളും ഇന്ധനമായി കത്തിക്കപ്പെടുന്ന ആ നരകത്തെ നിങ്ങൾ സൂക്ഷിക്കുക. എത്ര വ്യക്തമാണ് ഖുർആനിന്റെ വെല്ലുവിളി, എത്ര ചെറുതാണ്, എത്ര വ്യക്തമാണ്. 1400 വർഷങ്ങളുടെ ചരിത്രമുണ്ട് ഒരു ഗ്രന്ഥം. അതിനെ നിങ്ങൾക്ക് തകർക്കണമെങ്കിൽ, അതിന്റെ വിശ്വാസ്യതയെ തകർക്കണമെങ്കിൽ, അതിലുള്ളതിന് സമാനമൊരു 3 വചനങ്ങൾ കൊണ്ടുവന്നാൽ മതി. വിശുദ്ധ ഖുർആൻ ഏറ്റവും ശക്തമായ തെളിവാണ്. ഖുർആൻ പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ അത് കേവലം അതിന്റെ ഭാഷയിലെ ഭംഗിയിൽ മാത്രമല്ല അത് ജനങ്ങളെ അത്ഭുതപ്പെടുത്തുന്നത്, കേവലം സാഹിത്യകൃതി മാത്രമല്ല. വിശുദ്ധ ഖുർആനിന്റെ സാഹിത്യം ഏറ്റവും ഉന്നതമാണ്. വായിക്കാത്ത എഴുതാത്ത അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കൈകളിലൂടെ ലഭിച്ച ഈ ഗ്രന്ഥം, അവിടുത്തേക്ക് അള്ളാഹു അവതരിപ്പിച്ച് നൽകിയ ഈ ഗ്രന്ഥം സാഹിത്യത്തിൽ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലാണ്. അറബ് സാഹിത്യ ചരിത്രമെടുത്താൽ അതിൻ്റെ ഏറ്റവും ശക്തമായ അവസ്ഥ നിലനിന്നിരുന്ന കാലഘട്ടം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടമാണ്. അറബി ഭാഷയുടെ മാത്രം പ്രത്യേകതയാണ്. മറ്റേത് ഭാഷയും നിങ്ങൾ എടുത്തു നോക്കൂ, അവ അല്ലേ, ഉദാഹരണത്തിന് ഇംഗ്ലീഷാണ് എങ്കിൽ ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ പരിഗണിക്കപ്പെടുന്ന ഏറ്റവും ആധികാരികമായ ഡിക്ഷണറി ഏറ്റവും ലേറ്റസ്റ്റായി ഇറങ്ങിയതാണ്, ഏറ്റവും അവസാനം ഇറങ്ങിയതാണ്. അല്ലെ, ഓക്സ്ഫോർഡിൻ്റെ 24th എഡിഷൻ, 26th എഡിഷൻ ഏറ്റവും അവസാനം ഇറങ്ങുന്നതാണ് ഏറ്റവും പരിഗണിക്കപ്പെടുന്നത്. അറബിയിൽ, അറബി ഭാഷയിൽ ഒരു പ്രയോഗം ശരിയാണോ, അത് സാഹിത്യപരമായി കൃത്യമാണോ എന്നത് നിശ്ചയിക്കാറുള്ളത് ആധുനികരുടെ സംസാരം അടിസ്ഥാനപ്പെടുത്തിയല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ, ജഹലിയ കാലഘട്ടത്തിൽ അവരുപയോഗിച്ചിരുന്ന അറബി കവിതകൾ അതിനവലംബമാക്കിക്കൊണ്ടാണ്. അതാണ് അവലംബം. ഖുർആൻ ആ കാലഘട്ടത്തിലാണ് അവതരിച്ചത്. ആ ഭാഷ, അതിൻ്റെ ഭംഗി അന്നും അവസാനിക്കുന്നില്ല, ഇന്നും അവസാനിക്കുന്നില്ല. അതിനെക്കുറിച്ച് കേവല ധാരണയുള്ളവർക്ക് അക്കാര്യം മനസ്സിലാകും. എന്നാൽ കേവലം സാഹിത്യപരമായ ഭംഗി മാത്രമാണ് ഖുർആനിനുള്ളത് അല്ല. മിക്കവാറും നിങ്ങൾ ഓരോ ഭാഷയിലെയും ഏറ്റവും മനോഹരമായ സാഹിത്യമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പുസ്തകങ്ങൾ എടുത്ത് വായിച്ചു നോക്കൂ, മിക്കവാറും വൃത്തികേടുകളും അശ്ലീലതകളും മോശത്തരങ്ങളും ഭാവനകളും അസത്യങ്ങളും നിറഞ്ഞു നിൽക്കുന്നതായിരിക്കും. അപ്പോഴേ സാഹിത്യത്തിൻ്റെ ഭംഗി ഉണ്ടാവുള്ളൂ. സാഹിത്യം പൊതുവെ കളവ് പറയുമ്പോഴാണ്, ഭാവനയിൽ നിന്ന് പലതും സൃഷ്ടിക്കുമ്പോഴാണ് സാഹിത്യത്തിൻ്റെ ഭംഗി ഉണ്ടാവുന്നത്. വിശുദ്ധ ഖുർആൻ അതിലെ വരികളിൽ ഒന്നുകൊള്ളും അസത്യമില്ല, ഇത് പൂർണ്ണമായും സത്യമാണ്. ഇതിലെവിടെയും ഒരു കളവില്ല. അതോടൊപ്പം ഖുർആൻ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ സാഹിത്യ ഭംഗി സൂക്ഷിക്കാൻ സാധിക്കുന്ന, പൊതുവെ മനുഷ്യന്മാർ സാഹിത്യ ഭംഗി ഇതിലൊക്കെ ഉണ്ടാവാം, വല്ല കഥ പറയുമ്പോൾ ചരിത്രം പറയുമ്പോൾ ഒക്കെ സാഹിത്യം പറയാം. എന്നാൽ നിയമങ്ങൾ പറയുമ്പോഴോ, ഏതെങ്കിലും നിയമപുസ്തകം വായിച്ചിട്ട് എത്ര മനോഹരമായ സാഹിത്യമെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടോ? സാധനം വായിക്കുമ്പോൾ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടാവും അല്ലേ, അത് മലയാളത്തിൽ എഴുതിയത് നമ്മൾ മലയാളത്തിൽ വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവില്ല എന്തായി പറഞ്ഞത്. ഖുർആനിൽ അനന്തരാവകാശത്തിന്റെ നിയമങ്ങളുണ്ട്, സകാത്തിന്റെ നിയമങ്ങളുണ്ട്, നിസ്കാരത്തിന്റെ നിയമങ്ങളുണ്ട്, രാജ്യഭരണത്തിന്റെ നിയമങ്ങളുണ്ട്. ഇതെല്ലാം ഉന്നതമായ സാഹിത്യ ഭംഗിയിലാണുള്ളത്. എവിടെയെങ്കിലും ഖുർആനിന്റെ ഭംഗി, അതിന്റെ സാഹിത്യപരമായ മനോഹാരിത നഷ്ടപ്പെടുന്നില്ല, കുറയുന്നില്ല. അത് ഏറ്റവും ഉന്നതമായ ഭംഗിയിൽ തന്നെയാണ് അത് കാത്തുസൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിലെ ആശയം കൃത്യമാണ്, അതിൻ്റെ ഭാഷ മനോഹരമാണ്. കഴിഞ്ഞില്ല വിശുദ്ധ ഖുർആൻ ക്ഷണിക്കുന്ന, അത് ലക്ഷ്യം വെക്കുന്ന സമൂഹം മനോഹരമായ സമൂഹമാണ്, പ്രായോഗികമായ ഒരു സമൂഹമാണ്. ഇപ്പൊ കമ്മ്യൂണിസം ഒരു കാലഘട്ടത്തിൽ, അത് വന്ന കാലഘട്ടത്തിൽ ജനങ്ങളിൽ ഒരു വിഭാഗം ആളുകൾ അത് വലിയ ഫാഷനായി കൊണ്ടു നടന്നു. ഇതാ ഭൂമിയിൽ തന്നെ നമുക്ക് സ്വർഗമുണ്ടാക്കാമെന്ന് വാദിച്ച് കുറെ വിഡ്ഢികൾ അതിന്റെ പിന്നിൽ നടന്നു. അവസാനം എന്തുണ്ടായത്? മില്യൺ കണക്കിന് മനുഷ്യന്മാരെ കുരുതി കൊടുത്ത് ആ പുസ്തകത്തിന്റെ ചട്ടകൾക്കിടയിലുള്ളത് പ്രാവർത്തികമാക്കാൻ കഴിയില്ല എന്ന് അതിന്റെ നേതാക്കന്മാർ തന്നെ അംഗീകരിച്ച് അത് ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയപ്പെട്ടു. വിശുദ്ധ ഖുർആൻ അത് പ്രാവർത്തികമാക്കിയ മനോഹരമായ ഒരു സമൂഹത്തിന്റെ ചരിത്രം മുന്നിലുണ്ട്. സഹാബത്തിന്റെ ചരിത്രം, അബൂബക്കറിന്റെ സിദ്ദീഖിന്റെ ചരിത്രം, കോളേജിൽ പഠിച്ചിട്ടില്ല അദ്ദേഹം, അദ്ദേഹം ഖലീഫയായിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ചരിത്രം ഈ കാലഘട്ടത്തിലെയും ഭരണാധികാരികൾ അവരുടെ പാഠപുസ്തകമായി പരിഗണിക്കുന്ന ഉമറിന്റെ ചരിത്രം വായിക്കുമ്പോൾ അറിയുക, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ടില്ല. ഇസ്ലാമിന്റെ അതിരുകൾ, അതിന്റെ വിശാലത വർദ്ധിപ്പിച്ച ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ബിസിനസിന്റെ വഴികൾ മനസ്സിലാക്കിയ ധനികനായിരുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എക്കണോമിക്സ് പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. ഭരണകാര്യങ്ങളിൽ കൃത്യമായ തന്ത്രപരമായ നീക്കങ്ങൾ സ്വീകരിച്ച അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം രാഷ്ട്രീയം പഠിക്കാൻ വേണ്ടി അദ്ദേഹം കോളേജിൽ പോയിട്ടില്ല. ഇങ്ങനെ ഒരു സമൂഹത്തെ സൃഷ്ടിച്ചുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അതിന്റെ ഏടുകളിലുള്ള സമൂഹത്തിൽ പ്രാവർത്തികമാക്കി കാണിച്ചത്. വലിയ അത്ഭുതമാണ് ഇത്. ഈ ഗ്രന്ഥം ആരുടെ കയ്യിൽ നിന്ന് വന്നതാണ്? നിങ്ങൾ എപ്പോഴും അത് ചിന്തിക്കുക, ആരുടെ കയ്യിൽ നിന്ന് വന്നതാണ്? അൽ ഉമ്മിയായ നിരക്ഷരനായ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കൈകളിലൂടെ നമ്മുടെ അരികിൽ വന്നെത്തിയ ഗ്രന്ഥമാണ് ശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചതുപോലെ, അവലം യക്ഫിഹിം അന്ന അൻസൽനാ അലൈക അൽകിതാബ യുത്ലാ അലൈഹിം, നാം നിനക്കുമേൽ അവതരിപ്പിച്ച ഈ ഗ്രന്ഥം, അവർക്കുമേൽ പാരായണം ചെയ്യപ്പെടുന്ന ഈ കിതാബ്, അതവർക്ക് മതിയായതല്ലേ? നീ അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന് അവർക്ക് ബോധ്യപ്പെടാൻ ഈ കിതാബ് അവർക്ക് മതിയായില്ലേ? അത് പോരെ അവർക്ക്. അള്ളാഹു തന്നെ സത്യം, അത് മതിയായതാണ്. വിശുദ്ധ ഖുർആൻ, എൻ്റെ സഹോദരങ്ങൾ, ഈ ശബ്ദം കേൾക്കുന്നവരിൽ മുസ്ലിമീങ്ങളല്ലാത്തവരുണ്ട് എങ്കിൽ അവരോട് പറയാനുള്ളത് അതാണ്, ഖുർആൻ നിങ്ങൾ മനസ്സിലെ മുൻധാരണകൾ മാറ്റിവെച്ച്, മുൻധാരണകൾ മാറ്റിവെച്ച്, പരിഹാസത്തിന്റെ ചിന്താഗതി മാറ്റിവെച്ച്, സത്യം കണ്ടെത്തണമെന്ന ആത്മാർത്ഥമായ ആഗ്രഹത്തോടുകൂടി നിങ്ങൾ ഖുർആനിനെ സമീപിക്കുക, ഇത് അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന് നിങ്ങൾക്ക് സംശയമില്ലാതെ ബോധ്യപ്പെടും. ഉറപ്പാണ് കാര്യം, ഒരു സംശയവും വേണ്ടതില്ല, ഒരു സംശയവും വേണ്ടതില്ല. വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിനുള്ള ഏറ്റവും വലിയ തെളിവാണ്. ഒന്നാമത്തെ തെളിവ് അതാണ്. രണ്ടാമത്തെ തെളിവ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന് അറിയിക്കുന്ന തെളിവുകളിൽ പ്രധാനപ്പെട്ടതാണ് അവിടുന്ന് ഭാവിയെക്കുറിച്ച് അറിയിച്ച പ്രവചനങ്ങൾ. വലിയ തെളിവുകളിലൊന്നാണ്. ഉദാഹരണത്തിന്, മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ രണ്ട് പ്രധാനപ്പെട്ട ഭരണവംശങ്ങളാണ് ഉള്ളത്. ഒന്ന് പേർഷ്യക്കാരുടേതാണ്, മറ്റൊന്ന് റോമക്കാരുടേതാണ്. പേർഷ്യക്കാർ അഗ്നി ആരാധകരായിരുന്നു, അഗ്നി ആരാധിച്ചിരുന്നവരാണ്. റോമക്കാരാകട്ടെ നസാറാക്കളാണ്, അഹ്ലുൽ കിതാബുകാരാണ്, വേദക്കാരാണ്. മുസ്ലിമീങ്ങൾക്ക് വേദക്കാരോട് ബഹുദൈവാരാധകരെക്കാൾ അടുപ്പമുണ്ട്. അഗ്നി ആരാധിക്കുന്ന മജൂസികളെക്കാൾ അവർക്ക് അടുപ്പമുള്ളത് അഹ്ലുൽ കിതാബുകാരോടാണ്, നസാറാക്കളോടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലായിരിക്കുന്ന കാലഘട്ടത്തിൽ പേർഷ്യ റോമക്കുമേൽ ഒരു സംശയവുമില്ലാത്ത, റോമയെ ബാക്കി നിർത്തിയിട്ടില്ലാത്ത രൂപത്തിൽ എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിൽ വലിയ വിജയം നേടി, വലിയ വിജയം നേടി. റോമ അവർ തകർന്ന് തരിപ്പണമായി എന്ന് പറയാം. അത് മുസ്ലിമീങ്ങൾ അവർക്ക് സങ്കടമുണ്ടാക്കിയ വാർത്തയായിരുന്നു. മക്കയിലെ മുശ്രിക്കുകളാകട്ടെ ഈ വാർത്തയിൽ വളരെ സന്തോഷിക്കുകയും ചെയ്തു. വിശുദ്ധ ഖുർആനിൽ ആ സന്ദർഭത്തിൽ ഖുർആനിലെ 30-ാമത്തെ അധ്യായം അവതരിച്ചു. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഗുലിബത്ത് റൂം, റോമക്കാരിതാ പരാജയപ്പെട്ടിരിക്കുന്നു. ഫി അദ്നൽ അർദി വഹും മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂൻ, എന്നാൽ അവർ ഈ പരാജയത്തിന് ശേഷം ഇനി വിജയിക്കുന്നതാണ്. എപ്പോഴെങ്കിലും വിജയിക്കുമെന്നല്ല, ഫി ബിദ്ഇ സിനീൻ, കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ. അറബിയിൽ ബിദ്ഇ എന്ന വാക്ക് 10-ൽ താഴെയുള്ള, 10-ന് ഉള്ളിലുള്ള വാക്കുകൾക്ക് അക്കത്തിന് പറയുന്നതാണ് ബിദ്ഇ എന്ന വാക്ക്. ഫി ബിദ്ഇ സിനീൻ ലില്ലാഹിൽ അംറു മിൻ ഖബ്ലു വ മിൻ ബഅദ്, അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ കയ്യിലാണ് കാര്യങ്ങളുടെ നിയന്ത്രണം, മുൻപും ശേഷവുമെല്ലാം. ഈ സൂറത്ത് അവതരിച്ചു. ആ കാലഘട്ടത്തിലെ ആ ചരിത്രം വായിക്കുന്നവർക്ക് വ്യക്തമായി ബോധ്യപ്പെടുന്ന കാര്യം, റോമക്കാർ അടുത്തൊന്നും വിജയിക്കുമെന്നത് ഒരാളും പ്രതീക്ഷിക്കുന്ന കാര്യമല്ല, അവർ തകർന്നു തരിപ്പണമായിട്ടുണ്ട്. അപ്പോഴാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ പ്രവചിക്കുന്നത്, അവൻ അറിയിക്കുന്നത്, പ്രവചിക്കുക എന്ന് പറയുന്ന അവൻ അറിയിക്കുന്നത്, ഇതാ റോമക്കാർ കുറഞ്ഞ വർഷങ്ങൾക്കുള്ളിൽ അവർ വിജയിക്കുന്നതാണ്. ഈ ആയത്ത് അവതരിച്ചു. അക്കാലഘട്ടത്തിൽ പന്തയം വെക്കുക എന്നത് മുസ്ലിമീങ്ങൾക്കിടയിൽ നിരോധിക്കപ്പെട്ടിട്ടില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുശ്രിക്കുകളിൽപ്പെട്ട ഒരാളുമായി പന്തയത്തിൽ ഏർപ്പെട്ടു. കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ റോമക്കാർ വിജയിക്കും. 9 വർഷം കഴിഞ്ഞു. 9-ാമത്തെ വർഷം റോമക്കാർ പേർഷ്യക്കാരെ തകർത്തുകൊണ്ട് അവർ വിജയം നേടി. ശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അറിയിച്ച കാര്യം സത്യമായി പുലർന്നു. ഖുർആനിൽ ആയത്താണ്, വ്യക്തമായ ആയത്താണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ട ഈ ഗ്രന്ഥത്തിൽ പറയപ്പെട്ട കാര്യം അതുപോലെ പുലർന്നു. ചരിത്രമാണിത്, ഒരാൾക്ക് നിഷേധിക്കാൻ കഴിയാത്ത ചരിത്രമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ അവൻ അറിയിച്ച ഈ കാര്യങ്ങൾ വ്യക്തമായി പുലർന്നു എന്നത് അവിടുന്ന് അള്ളാഹുവിന്റെ റസൂലാണ് എന്നതിന് വ്യക്തമായി തെളിവാണ്. ഈ അടുത്ത കാലഘട്ടത്തിൽ പാശ്ചാത്യരിൽപ്പെട്ട ഒരാൾ, അയാൾ ഡോക്ടറേറ്റ് ഒക്കെ ഉള്ള ആൾ, അയാൾ അറേബ്യൻ നാടുകളിലേതോ ഒരു നാട്ടിൽ വന്നു. സത്യം കണ്ടെത്തണമെന്ന ആഗ്രഹം അയാൾക്കുണ്ടായിരുന്നു.
ഖുർആനിനെ കുറിച്ച് കേട്ടു, വിശുദ്ധ ഖുർആൻ വായിച്ചു. ഖുർആൻ വായിച്ചതിൽ ഓരോ സൂറത്തുകൾ കഴിഞ്ഞു, അവസാനം സൂറത്തുൽ മസദിലെത്തി. തബ്ബത് യദാ അബി ലഹബ് വതബ് മാ അഗ്ന അൻഹു മാലുഹു വമാ കസബ്. അബൂ ലഹബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യനായിരുന്നു, അവിടുത്തെ ഏറ്റവും വലിയ ശത്രുവായിരുന്നു. മുഹമ്മദ് നീ നശിച്ചു പോകട്ടെ എന്ന് പറഞ്ഞവന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവിന്റെ സഹോദരന്, കുടുംബക്കാരനാണ്, അവിടുത്തെ ഏറ്റവും അധികം ഉപദ്രവിച്ചിരുന്ന വ്യക്തിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രബോധനം ആരംഭിച്ച ആദ്യത്തെ ദിവസം മുതൽ അബൂ ലഹബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ ശത്രുതയുമായി മുന്നിൽ തന്നെയുണ്ട്. അയാൾ ഒന്നാമത്തെ ദിവസം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരസ്യമായി പ്രബോധനം ആരംഭിച്ച ഒന്നാമത്തെ ദിവസം തന്നെ പറഞ്ഞു, തബ്ബല്ലക യാ മുഹമ്മദ്, മുഹമ്മദ് നിനക്ക് നാശമുണ്ടാകട്ടെ. ഇത് പറയാനാണ് നീ ഞങ്ങളെ എല്ലാവരെയും വിളിച്ചുകൂട്ടി ഞങ്ങളുടെ സമയം വേസ്റ്റാക്കുന്നത്? അവന് മറുപടി ആയിക്കൊണ്ട് ഇസ്ലാമിന്റെ ആരംഭ കാലഘട്ടത്തിൽ അവതരിച്ച ആ സൂറത്താണ് സൂറത്തുൽ മസദ്. തബ്ബത് യദാ അബി ലഹബ് വതബ്, അബൂ ലഹബിന്റെ കൈകൾ നശിച്ചു പോകട്ടെ, അവൻ തന്നെയും നശിക്കട്ടെ. നല്ല സൂറത്താണ് അധ്യായം. ഈ സൂറത്തെ അയാൾ വായിച്ചു, ഇതുമായി ബന്ധപ്പെട്ട ചരിത്രം അയാൾ വായിച്ചു. പറഞ്ഞു, ഖുർആൻ അള്ളാഹുവിൽ നിന്നുള്ളതാണ്, ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതിയതല്ല. കാരണം അബൂ ലഹബ് നശിച്ചിരിക്കുന്നു എന്ന് ഖുർആൻ അയാൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ പറയുന്നു. അയാൾ ജനങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി ആളുകൾക്കിടയിൽ കയറി വന്ന് ഞാൻ മുസ്ലിം ആയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ആയത്ത് തകർന്നു. ഈ ആയത്തിൽ പറഞ്ഞ കാര്യം അവസാനിച്ചു. അയാൾ വെറുതെ അഭിനയിച്ചാൽ മതി ഞാൻ മുസ്ലിം ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, അബൂ ലഹബ് നശിച്ചിരിക്കുന്നു. അബൂ ലഹബ് പറയുന്നു ഞാൻ നശിച്ചു എന്ന് ഖുർആനിൽ പറയുന്നു. ഞാനിതാ വന്നിട്ട് പറയുന്നു ഞാൻ മുസ്ലിം ആയിട്ടുണ്ട് എന്ന് അവൻ പറഞ്ഞിരുന്നു എങ്കിൽ, വെറുതെ അഭിനയിച്ചിരുന്നു എങ്കിൽ, ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അറിയിച്ച ഈ കാര്യം, അതിന്റെ സത്യസന്ധത ജനങ്ങൾക്ക് സംശയമുണ്ടാകുമായിരുന്നു. പക്ഷെ അവൻ മരിക്കുന്നത് വരെ ഒരിക്കൽ പോലും, ഒരിക്കൽ പോലും, കേവലം ഒരാളുടെ മനസ്സിൽ തോന്നാവുന്ന ഒരു ബുദ്ധിയാണ്, അവൻ ഒരിക്കൽ പോലും ഈ ചിന്ത ഉണ്ടായില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോയി, പലായനം ചെയ്തു. ഏതാണ്ട് 10 വർഷം മക്കയിൽ ജീവിച്ചു. അതിനുശേഷം അങ്ങനെ പരസ്യ പ്രബോധനം കഴിഞ്ഞതിന് ശേഷം 10 വർഷം മക്കയിൽ ജീവിച്ചു. പിന്നീട് മദീനയിലെത്തി. 2 വർഷം കഴിഞ്ഞതിന് ശേഷം ബദർ യുദ്ധമുണ്ടായി. അതിനുശേഷമാണ് അബൂ ലഹബ് മരിക്കുന്നത്, അവൻ നശിക്കുന്നത്, അവൻ ചത്തുപോകുന്നത് ഈ പറഞ്ഞ കാര്യത്തിന് ശേഷമാണ്. അതുവരെയും അവനൊരിക്കലും മുസ്ലിം. അയാൾ ഇത് വായിച്ചതിന് ശേഷം അയാൾ പറഞ്ഞു, ഖുർആൻ അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ്, കാരണം അവൻ മുസ്ലിമാകില്ല എന്ന് അറിയുന്ന ഒരാളാണ് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ പറഞ്ഞതാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ നിങ്ങൾ എടുത്ത് പരിശോധിക്കുക. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ രേഖപ്പെടുത്തിയ കയ്യെഴുത്തു പ്രതികൾ ഇപ്പോഴും അറബ് ലൈബ്രറികളിലും, എന്തിന് അറബ് ലൈബ്രറികളിൽ മാത്രമല്ല ഇംഗ്ലീഷ് ലൈബ്രറികളിൽ വരെ അത് ലഭ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് എഴുതപ്പെട്ട കയ്യെഴുത്തു പ്രതികൾ ഇപ്പോഴും ലഭ്യമാണ്. ഇമാം അഹമ്മദിന്റെ മുസ്നദിൽ വർഷങ്ങൾക്ക് മുൻപ് എഴുതപ്പെട്ട കിതാബുകളാണിത്. ഇത് ഇപ്പൊ ഉണ്ടാക്കി എഴുതി കൊണ്ടുവരുന്നതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് മുൻപ് എഴുതപ്പെട്ടതാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യനാളിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ വിവരിക്കുന്നതിനിടയിൽ മസീഹുദ് ദജ്ജാലിന്റെ ചരിത്രം പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, യജീഉ അദ്ദജ്ജാൽ ഫയസ്അദു ഉഹുദൻ, ദജ്ജാൽ അവൻ പുറപ്പെടുന്നതാണ്. അങ്ങനെ അവൻ മദീനയിലുള്ള ഉഹുദ് മലയുടെ മുകളിൽ കയറും. മദീനയ്ക്ക് ചുറ്റുമുള്ള മലയാണ്, പർവ്വതനിരകളാണ് ഉഹുദിന്റെ പർവ്വതനിര. അതിനു മുകളിൽ അവൻ കയറി നിൽക്കുന്നതാണ്. ഫയൻദുറു ഇലൽ മദീനതി ഫയഖൂലു ലിഅസ്ഹാബി, മദീനയിലേക്ക് നോക്കിക്കൊണ്ട് അവൻ തന്റെ കൂട്ടാളികളോട് പറയും, അതറൗന ഹാദൽ ഖസ്റൽ അബ്യദ്, നിങ്ങൾ ഈ വെള്ളക്കൊട്ടാരം കാണുന്നുണ്ടോ? ഹാദ മസ്ജിദു അഹ്മദ്, ഇത് അഹമ്മദിന്റെ, അതായത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദാണ്, മസ്ജിദുൻ നബവിയാണ്. മുസ്നദ് അഹമ്മദിൽ ഹദീസാണ്, മറ്റു പല ഗ്രന്ഥങ്ങളിൽ ഹദീസ് വന്നിട്ടുണ്ട്. നോക്കണം നിങ്ങൾ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുന്ന കാലഘട്ടത്തിൽ മസ്ജിദുൻ നബവി എന്നാൽ ഓലമടഞ്ഞ ഈന്തപ്പന ഓലകൾ കൊണ്ട് മെടഞ്ഞുണ്ടാക്കിയ മസ്ജിദാണ്. അവിടുന്ന് നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ മഴ പെയ്താൽ നിസ്കരിച്ച് സുജൂദിൽ നിന്ന് എഴുന്നേറ്റാൽ അവിടുത്തെ നെറ്റിയിലും മൂക്കിലുമെല്ലാം ചെളി ഉണ്ടാകുമായിരുന്നു തന്നെ. വെള്ളത്തിൽ, മണ്ണുവെള്ളത്തിൽ കലർന്നു. ആ മസ്ജിദ് പൂർണ്ണമായും അതിന് മേൽക്കൂര ഉണ്ടായിരുന്നില്ല. മസ്ജിദിന്റെ തുടക്കഭാഗത്ത് മുൻഭാഗത്ത് മേൽക്കൂര ഉണ്ട്, നടുവിൽ തുറന്നിട്ടിട്ടാണ്. ബാക്ക് ഭാഗത്ത് മേൽക്കൂരയുണ്ട്. മുഴുവനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദിന് മേൽക്കൂര ഉണ്ടായിരുന്നില്ല. ആ മസ്ജിദിന്റെ ചില വാതിലുകൾ അത് ചിലപ്പോൾ തുറന്നിട്ട നിലയിലാണ്. ചില ഹദീസുകളിൽ കാണാം ചിലപ്പോൾ മൃഗങ്ങൾ മസ്ജിദിന്റെ ഉള്ളിലൂടെ കയറി പുറത്തേക്ക് പോകും. മണ്ണായിരുന്നു അവിടെ ഉണ്ടായിരുന്നു, കല്ലുകൾ ഉണ്ടായിരുന്നു, മണ്ണുണ്ട്. ഈ മസ്ജിദിൽ ഇരുന്നു കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഒരിക്കൽ ദജ്ജാൽ വരും, അവൻ ഉഹദ് മലയുടെ മുകളിൽ കയറിക്കൊണ്ട് പറയും, നിങ്ങൾ കാണുന്നില്ലേ ഈ വെള്ളക്കൊട്ടാരം, ഇത് മുഹമ്മദിന്റെ മസ്ജിദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വർഷങ്ങളായി ഹദീസ് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലുണ്ട്. എന്നാൽ ഇത് ഈ കാലഘട്ടത്തിൽ നിങ്ങൾ മസ്ജിദ് നബവി പോയി നോക്കുക, നിങ്ങൾക്ക് അവിടെ പോയി നോക്കണം എന്ന് പോലും ഇല്ല. ഇന്റർനെറ്റിൽ പോയാൽ മസ്ജിദ് നബിയുടെ ഫോട്ടോ നിങ്ങൾക്ക് ലഭിക്കും. അതൊരു വെള്ളക്കൊട്ടാരമല്ലാതെ മറ്റെന്താണ്? ഏതു മസ്ജിദിലിരുന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞത്? ഏത് കാലഘട്ടത്തിലാണ് അത് പുലരുന്നത്? നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനം നേർക്കുനേരെ പുലരുന്നതിന്റെ വ്യക്തമായ തെളിവുകളിൽ ഒന്നാണത്. ഒരാൾക്ക് വെറുതെ ആലോചിച്ചുണ്ടാക്കാൻ പറ്റുന്ന കാര്യമല്ല. മാത്രമല്ല, മസ്ജിദുകൾ പൊതുവെ മോടി പിടിപ്പിക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ കാര്യമാണ്. അവിടുന്ന് അത് പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. സഹാബികളുടെ കാലഘട്ടത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മസ്ജിദുകളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ മസ്ജിദിന് ഒന്നല്ലെങ്കിൽ വെള്ള നിറം കൊടുക്കുക, അല്ലെങ്കിൽ മഞ്ഞ നിറം കൊടുക്കുക. ആളുകളെ അവരുടെ അശ്രദ്ധയിലാക്കുന്ന അലങ്കാര പണികൾ മസ്ജിദിൽ ഉണ്ടാകാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണത്. പക്ഷെ അവിടുന്ന് പറയുകയാണ്, ഒരു കാലഘട്ടം വരും അന്ന് മസ്ജിദ് വെള്ളക്കൊട്ടാരമായി ധരിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകും. അത് പറയുന്ന കാലഘട്ടം ഏതാണ്? അത് പറഞ്ഞതിന് ശേഷം എത്ര കാലം കഴിഞ്ഞുപോയി? ഈ രൂപത്തിൽ മസ്ജിദ് ആകാതെ എത്ര കാലം കഴിഞ്ഞുപോയി? ധാരാളക്കണക്കിന് കാലം കഴിഞ്ഞുപോയി. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനം നേർക്കുനേരെ പുലരുന്നതിന്റെ അടയാളങ്ങളിൽ ഒന്നാണത്. ഞാൻ പലപ്പോൾ ആലോചിക്കാറുണ്ട്, ചിലപ്പോ അല്ലേ ആളുകൾ ഭയങ്കര വാർത്തയായിട്ടൊക്കെ പ്രചരിപ്പിക്കുന്നത് കാണാം. ഏതോ ഒരാൾ പറഞ്ഞു, ഏതോ ഒരു വർഷത്തിൽ പറഞ്ഞു, ഇങ്ങനെ എന്തോ സംഭവിക്കുമെന്ന് പറഞ്ഞു. അയാൾ അതിന്റെ അവിടെ പറഞ്ഞതിന്റെ മുൻപ് പറഞ്ഞതും ശേഷം പറഞ്ഞതും ഒക്കെ മഹാ അബദ്ധമായിരിക്കും. അതിൽ ഏതോ ഒരു വരി, അതിലൊരു സൂചന ഉണ്ട്, ഇങ്ങനെ ആയിരിക്കാം, അങ്ങനെ ആയിരിക്കാം അല്ലേ. നോംസ്ട്രഡാംസ് പറഞ്ഞു, ഇന്നയാൾ പറഞ്ഞു, അയാൾ പറഞ്ഞിട്ടുണ്ട് 2020 ഇങ്ങനെ ഉണ്ടാവും. അയാൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, അയാൾ വളരെ വ്യക്തത ഇല്ലാത്ത എന്തോ വാക്കാണ് പറഞ്ഞത്. പക്ഷെ ജനങ്ങൾ അത് വലിയ കാര്യമായി കൊണ്ട് നടക്കും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞത് വാക്ക് വാക്കിന് മുകളിൽ പുലരുന്നതാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അന്ത്യനാളിന്റെ അടയാളങ്ങൾ വിവരിച്ചുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദേ, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെ സത്യം. ലയഅതിയന്ന അലൻ നാസി സമാനുൻ ലാ യദ്രിൽ ഖാതിലു ഫി അയ്യി ഷൈൻ ഖതൽ, ജനങ്ങൾക്കൊരു കാലം വരും, അന്ന് കൊലപാതകങ്ങൾ വർദ്ധിക്കും. അങ്ങനെ കാര്യം അത്രയധികം മോശമായ അവസാനം, ലാ യദ്രിൽ ഖാതിൽ അലാ അയ്യി ഷൈൻ ഖതൽ, കൊന്നവൻ അറിയില്ല ഞാൻ എന്തിനാണ് കൊന്നത് എന്ന്. വലൽ മഖ്തു വലാ യദ്രിൽ മഖ്തൂലു അലാ അയ്യി ഷൈൻ ഖുതിൽ, കൊല്ലപ്പെട്ടവൻ അറിയില്ല ഞാൻ എന്തിനാണ് കൊന്നത് എന്ന്. അങ്ങനെ ഒരു കാലം വരും. സഹീഹ് മുസ്ലിമിൽ വന്ന ഹദീസാണ്. നമുക്ക് നിങ്ങൾ ഈ കാലഘട്ടത്തിൽ ഇത് വ്യക്തമായി സംഭവിക്കുന്ന കാര്യമാണ്. ചില പാശ്ചാത്യ രാജ്യങ്ങളിൽ സ്കൂളുകളിൽ ഏതെങ്കിലും ഒരു തലക്ക് ഭ്രാന്തുള്ള കയറി വരും, അവന് ഇരുന്നിരുന്ന് ബോറടിച്ച് ഒരു തോക്കെടുത്ത് സ്കൂളിൽ കയറി കാണുന്ന മുന്നിൽ കാണുന്ന ആളുകളൊക്കെ, മരിച്ചവൻ അറിയില്ല എന്നെന്തിനാ കൊന്നത് എന്ന്, കൊന്നവൻ അറിയില്ല ഞാൻ എന്തിനവനെ കൊന്നത് എന്ന്. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അതുപോലെ പുലരുന്ന ഹദീസുകളിൽ ചിലതാണിത്. ഇതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച സംഭവങ്ങളിൽ ഒന്നാണ് മദീനയിൽ ഉണ്ടാകുന്ന ഒരു തീപിടുത്തം. അവിടുന്ന് പറഞ്ഞു, മദീനയിൽ ഒരു തീ പുറപ്പെടുന്നതാണ്. ആ തീ കാരണത്താൽ ബുസ്രയിൽ, ബഗ്ദാദിലുള്ള ഒരു പ്രദേശമാണ്, അവിടെ അവിടെയുള്ള ഒട്ടകത്തിന്റെ പൂഞ്ഞ അത് പ്രകാശിക്കുന്നതാണ്. അല്ല, ഇമാം നവവി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ കിതാബിൽ ഈ സംഭവം എടുത്തു കൊടുത്തതായി കാണാം, മദീനയിൽ ഉണ്ടായ ഈ തീപിടുത്തത്തെ കുറിച്ച്. അതൊരു ദിവസം പൊടുന്നനെ ഉണ്ടായി, ആ തീയിൽ മദീനയിൽ ഉണ്ടായിരുന്ന കല്ലുകളും അതുപോലെ മണ്ണുമൊക്കെ നിന്ന് കത്തുമായിരുന്നു എന്നെ, വലിയ ആളിക്കത്തുന്ന തീ ഉണ്ടായി. ആ തീയിന്റെ പ്രകാശം അത്ഭുതകരമായ രൂപത്തിൽ വളരെ വിദൂരമായ പ്രദേശങ്ങളിലേക്ക് എത്തിപ്പെടുമായിരുന്നു എന്നാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. ആ പ്രകാശം കൊണ്ട് ഞങ്ങൾ രാത്രിയിൽ ഗ്രന്ഥങ്ങൾ രചിച്ചിരുന്നു, പുസ്തകം രചിക്കാൻ മാത്രം പ്രകാശം ഉണ്ടായിരുന്നു എന്നാണ്. അതിന്റെ അടയാളം കുറച്ചു കാലഘട്ടം മുൻപ് വരെ മദീനയിൽ കാണാമായിരുന്നു. മദീനയിൽ അങ്ങനെ നിന്ന് കത്തിയ കരിഞ്ഞ പാറക്കല്ലുകൾ, മണ്ണിന്റെ ഭാഗങ്ങൾ കുറച്ചു കാലഘട്ടം മുൻപ് വരെ മദീനയിൽ പലയിടത്തും അത് കാണാൻ സാധിക്കുമായിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ച ഈ കാര്യങ്ങൾ അവിടുന്ന് നബിയാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന വലിയ തെളിവുകളിൽ പെട്ടതാണ്. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ചരിത്രം അവിടുന്ന് അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന കാര്യമാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ, ഖുൽ ലൗ ഷാ അല്ലാഹു മാ തലൗതുഹു അലൈക്കും വലാ അദ്രാകും ബിഹ്. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ഖുർആൻ ഓതിക്കൽപ്പിക്കാൻ എനിക്ക് സാധിക്കില്ലായിരുന്നു, അവൻ പറഞ്ഞു തന്നതുകൊണ്ട് മാത്രമാണ് എനിക്ക് പറയാൻ കഴിയുന്നത്, എനിക്ക് നിങ്ങൾക്കിത് പഠിപ്പിച്ചു നൽകാനും കഴിയില്ലായിരുന്നു. ഫഖദ് ലബിസ്തു ഫീകും ഉംറൻ മിൻ ഖബ്ലിഹി അഫലാ തഅഖിലൂൻ. ഞാൻ നിങ്ങൾക്കൊപ്പം കുറച്ചു കാലം, ഒരു ഒരു ആയുസ്സിന്റെ കാലഘട്ടം നിങ്ങൾക്കൊപ്പം ജീവിച്ചവനാണ്, അഫലാ തഅഖിലൂൻ, നിങ്ങൾ ബുദ്ധി കൊടുത്ത് ചിന്തിക്കുന്നില്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് റസൂലാകുന്നതിന് മുൻപും അതിനു ശേഷവുമുള്ള അവിടുത്തെ ജീവിതം അവിടുന്ന് നബിയാണ് എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാണ്. അവിടുന്ന് ജീവിച്ചത് എവിടെയാണ്? ജാഹിലിയത്തിലാണ്. എല്ലാ നജസുകളും അവിടെയുണ്ട്, എല്ലാ വൃത്തികേടുകളുമുണ്ട്, എല്ലാ തോന്നിവാസങ്ങളുമുണ്ട്, വിചാരമുണ്ട്, കൊലപാതകമുണ്ട്, മോശത്തരങ്ങളുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാകട്ടെ അവിടുത്തേക്ക് വലിയ തറവാടുണ്ട്, അവിടുന്ന് നല്ല ഭംഗിയുള്ള വ്യക്തിയായിരുന്നു, ജനങ്ങൾക്കിടയിൽ സ്ഥാനമുള്ളവരായിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്യം നിറഞ്ഞൊഴുകിയിരുന്ന ആ നാട്ടിൽ ഒരു തുള്ളി പോലും രുചിച്ചിട്ടില്ല. വ്യഭിചാരം സർവവ്യാപകമായിരുന്ന നാട്ടിൽ അവിടുന്ന് വ്യഭിചാരത്തിലേക്ക് പോയിട്ടില്ല. വിഗ്രഹാരാധന ഒരു തെറ്റുപോലും അല്ലാതിരുന്ന ആ സ്ഥലത്ത് അവിടുന്ന് ഒരിക്കൽ പോലും ഒരു വിഗ്രഹത്തിന് മുൻപിൽ സാഷ്ടാംഗം നമിച്ചിട്ടില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അള്ളാഹുവിന്റെ റസൂലാണ് എന്നതിനുള്ള തെളിവാണത്. ആ നാട്ടുകാർ അവിടുത്തെ വിളിച്ചിരുന്നത് അൽ അമീൻ എന്നായിരുന്നു, സത്യസന്ധനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് നുബുവ്വത്ത് ലഭിച്ചപ്പോൾ, അവിടുന്ന് റസൂലായപ്പോൾ ജനങ്ങളുടെ അരികിലേക്ക് അവിടുന്ന് ഒരു മലയുടെ മുകളിൽ കയറി നിന്നുകൊണ്ട് അവരെ വിളിച്ചു വരുത്തി.
അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് റസൂലാകുന്നതിന് മുൻപുള്ള അവിടുത്തെ ചരിത്രവും അതിനുശേഷമുള്ള ചരിത്രവും അവിടുന്ന് നബിയാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഏറ്റവും വലിയ തെളിവുകളിലൊന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവ്വത്ത് ലഭിച്ചതിന് ശേഷം അവിടുന്ന് ഒരു മലമുകളിൽ കയറി നിന്നു, അവിടുത്തെ ജനങ്ങളെ വിളിച്ചുകൂട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഇതാ ഈ മലക്കപ്പുറം, ഈ താഴ്വാരത്തിനപ്പുറം നിങ്ങളോട് യുദ്ധം ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഒരു സൈന്യമുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുമോ? അവർ പറഞ്ഞു, തീർച്ചയായും വിശ്വസിക്കും. മാ ജറബ്ന അലൈക കദീബൻ, ഒരിക്കൽ പോലും താങ്കളിൽ നിന്നൊരു കളവ് ഞങ്ങൾ കേട്ടിട്ടില്ല, ഒരിക്കൽ പോലും. ചിന്തിച്ചു നോക്കൊരു മനുഷ്യൻ 40 വയസ്സുവരെ ജനങ്ങളോട് ഒരു കളവ് പോലും പറഞ്ഞിട്ടില്ല, 40 വയസ്സുവരെ ഒരു കളവ് പോലും. എന്നിട്ട് 40 വയസ്സായതിനു ശേഷം അള്ളാഹുവിന്റെ മേൽ കളവ് പറയുകയോ? സ്വന്തം കാര്യത്തിൽ ജനങ്ങളെ പറ്റിക്കുന്നതിന് വേണ്ടിയോ ജനങ്ങളുടെ പൈസ എടുക്കുന്നതിന് വേണ്ടിയോ ഒരിക്കൽ പോലും കളവ് പറയാത്ത ഒരാൾ ലോകങ്ങളെ സൃഷ്ടിച്ച അള്ളാഹുവിന്റെ കാര്യത്തിൽ കളവ് പറയുകയോ? എങ്ങനെയാണത് ബുദ്ധിയാവുക? എങ്ങനെയാണ് ഒരാൾക്ക് ചിന്തിക്കാൻ പറ്റുക? കേവലൊരു സാധാരണ മനുഷ്യൻ പോലും ഇത് പറയില്ല. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയായതിനു ശേഷമുള്ള ജീവിതം നോക്കൂ നിങ്ങൾ. അവിടുന്ന് എല്ലാ കാര്യത്തിലും മാതൃകയായിരുന്നു. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വതുൻ ഹസന, നിങ്ങൾക്ക് നിങ്ങളുടെ റസൂലിൽ ഏറ്റവും ഉത്തമമായ മാതൃകയുണ്ട്. അവിടുന്ന് ഒരു പിതാവാണ്, അവിടുന്ന് ഒരു നേതാവാണ്, അവിടുന്ന് ഭർത്താവായിരുന്നു, അവിടുന്ന് മരുമക്കളുള്ള അമ്മോശനായിരുന്നു, അവിടുന്ന് അനേകം കുടുംബങ്ങളുള്ളവരായിരുന്നു, അനുചരന്മാരുള്ളവരായിരുന്നു, കൂട്ടുകാരുള്ളവരായിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ മേഖലയും നിങ്ങൾ എടുത്തു നോക്കുക, ഏറ്റവും പരിശുദ്ധമായ ജീവിതം നിങ്ങൾക്ക് അവിടുത്തെ ഓരോ കാര്യത്തിലും കാണാൻ കഴിയും. മനുഷ്യന്മാർക്ക് നന്നാവാൻ പറ്റും, പക്ഷേ എല്ലാ ഓരോ കാൽവെപ്പുകളിലും നന്നാവുക എന്നത് ഒരു മണിക്കൂർ നേരത്തേക്ക് നമുക്ക് സാധിക്കില്ല. ഒരു മണിക്കൂർ നേരത്തേക്ക് എല്ലാ കാര്യവും നമ്മൾ ചെയ്യുന്നത് ഏറ്റവും നന്നാവുക എന്നുള്ളത് സാധിക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷക്കാലം ജീവിച്ചു. ആ നാട്ടിൽ അവിടത്തേക്കാൾ നല്ല സ്വഭാവമുള്ള ഏതെങ്കിലും ഒരു കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ മുൻപിൽ ഒരാളുണ്ട് എന്ന് പറയാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയും, യുദ്ധം കടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ചെല്ലുമായിരുന്നു. ധൈര്യം കിട്ടുന്നതിന് വേണ്ടി അവിടുന്ന് ശത്രു സൈന്യത്തിനോട് ഏറ്റവും അടുത്ത് തന്നെ ഉണ്ടായിരിക്കും. ഉഖാന അഷ്ജഉ നാസ്, ജനങ്ങളിൽ ഏറ്റവും ധൈര്യമുള്ളവർ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. ഒരിക്കൽ മദീനക്കാരൊരു വലിയ ശബ്ദം കേട്ടു, പേടിപ്പെടുത്തുന്ന ശബ്ദം കേട്ടു. അവരെല്ലാം വീടുകളിൽ നിന്ന് പുറത്തിറങ്ങി. അവരിൽ ആണുങ്ങൾ പുരുഷന്മാരിൽ ചിലർ കുതിരപ്പുറത്ത് കയറി ഇതെന്താണ് എന്ന് അറിയുന്നതിനു വേണ്ടി നോക്കാൻ പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുണ്ട്. കടിഞ്ഞാണില്ലാത്തൊരു കുതിരയുടെ മുകളിൽ ഇരുന്നു കൊണ്ട് അവരുടെ അരികിലേക്ക് വരുന്നു. അവിടുന്ന് അത് അവിടെ പോയി നോക്കി പേടിക്കേണ്ടതില്ല എന്ന വാർത്തയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അവിടുത്തെ ധൈര്യമായിരുന്നു അത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്കുണ്ടായിരുന്ന ധൈര്യമായിരുന്നു അത്. അവിടുന്ന് സ്വഭാവത്തിന്റെ കാര്യത്തിൽ സുബ്ഹാനല്ലാഹ് എത്ര പറഞ്ഞാലാണ് അത് അവസാനിക്കുക. ഷദ്ദാദ് ഇബ്നു ഔസ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പേരക്കുട്ടികളിൽപ്പെട്ട ഹസനയോ ഹുസൈനയോ രണ്ടിലൊരാളെ കയ്യിലെടുത്തുകൊണ്ട് മസ്ജിദിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി വന്നു. അവിടുന്ന് ഇമാമായി നിസ്കാരത്തിന് നേതൃത്വം നൽകിക്കൊണ്ടാണ് നിസ്കാരം നിർവഹിക്കുന്നത്. നിസ്കരിക്കുന്നതിന് തക്ബീർ കെട്ടുന്ന നിസ്കാരം ആരംഭിക്കുന്നതിന് മുൻപ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പേരക്കുട്ടി ഹസനയോ ഹുസൈനയോ അടുത്തു നിർത്തി നിസ്കാരം തുടങ്ങി. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിലേക്ക് പോയി. സഹാബികൾ പറയുന്നു സുജൂദ് കുറേ നേരം നീണ്ടുപോയി. ഷദ്ദാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ നിസ്കാരത്തിൽ സുജൂദിൽ നിന്ന് തല ഉയർത്തി നോക്കി, എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ വൈകുന്നത്? അപ്പോഴുണ്ട് അവിടുത്തെ പേരക്കുട്ടി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുതുകിൽ കയറിയിരിക്കുന്നു. നിസ്കാരം കഴിഞ്ഞപ്പോൾ സഹാബികൾ ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, ഇന്ന് സാധാരണ ഇല്ലാത്തതുപോലെ ഇന്ന് സുജൂദ് ദീർഘിപ്പിച്ചല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു ദാലിക ലം യകുൻ. അവരിൽ ചിലർ ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂൽ എന്തെങ്കിലും പുതിയ വഹയോ മറ്റോ ഇറങ്ങിയോ? അവിടുന്ന് പറഞ്ഞു, അതൊന്നും സംഭവിച്ചിട്ടില്ല, പുതിയ വഹി ഇറങ്ങിയതല്ല. വലാഖിൻ നബ്നി ഇർതഹലനി, എന്നാൽ എന്റെ മകൻ അവൻ എന്നെ വാഹനം പോലെ എന്റെ മുകളിൽ കയറിയിരുന്നതാണ്, വാഹനമാക്കിയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ കുട്ടികളോടൊപ്പം ആന കളിക്കാറുണ്ടായിരുന്നു. എന്നാ കുട്ടികളടുത്ത് മുതുകിൽ കയറിയിരിക്കും, അവിടുന്ന് അവരെ വഹിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. റസൂലാ നബിയാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊരാൾക്കുള്ള തിരക്കുകൾ എന്താ? നമ്മളെ ബിസിനസ്സാണ്. ആ ഒരു ബിസിനസ്സിന്റെ തിരക്ക് പറഞ്ഞിട്ട് തന്നെ നമ്മളെ മക്കളോട് എത്ര നേരം ഇരിക്കും. വലാഖിൻ നബ്നി ഇർതഹലനി, എന്റെ മകൻ എന്റെ കുട്ടി അവൻ എന്നെ വാഹനമാക്കിയതാണ്. അവന്റെ ആവശ്യം കഴിയുന്നതിന് മുൻപ് അവനെ ധൃതി പിടിച്ച് എന്റെ മുകളിൽ നിന്ന് ഇറക്കാൻ എനിക്ക് മടി തോന്നി. അതുകൊണ്ടാണ് ഞാൻ സുജൂദിൽ നിന്ന് ഉയരാതിരുന്നത്. നോക്കണം ആ കുട്ടിയുടെ വികാരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിഗണിച്ച രൂപം നോക്കൂ നിങ്ങൾ. സഹാബികളിൽ ചിലർ പറഞ്ഞു, ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഒരു പാത്രത്തിൽ കുറച്ച് പാല് കൊണ്ടുവന്നു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശീലത്തിൽപ്പെട്ടതായിരുന്നു അവിടത്തേക്ക് എന്തെങ്കിലും കിട്ടിയാൽ അവിടുന്ന് കുടിച്ചാൽ വലതുഭാഗത്തുള്ളവർക്കാണ് ആദ്യം കൊടുക്കുക. ആ ദിവസം വലതുഭാഗത്തിരിക്കുന്ന ഒരു ചെറിയ കുട്ടിയാണ്, ഇടതുഭാഗത്തിരിക്കുന്നത് പ്രായമുള്ളവരാണ്, വലിയ സഹാബികളിലെ ഷെയ്ഖുമാരാണ്, പ്രായമുള്ള ആളുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയോട് ചോദിക്കുന്നു, യാ ഗുലാം, മോനെ, അതഅദനു ലി അൻ ഉഅതിയഹുൽ അഷ്യാഖ്, ഞാൻ ഈ പാല് ഇവിടെ ഇരിക്കുന്ന വയസ്സുള്ള ആളുകൾക്ക് കൊടുത്തോട്ടെ, നീ സമ്മതിക്കുമോ? അതഅദൻ, നീ അനുവദിക്കുമോ എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദ്യം. ചെറിയ കുട്ടിയോടാണ് ഇവിടെ ചോദിക്കുന്നത്. നമ്മൾ ചില കുട്ടിയോട് എന്തെങ്കിലും അനുവാദം ചോദിക്കാറുണ്ട്, എന്തെങ്കിലും കാര്യത്തിന്, അതഅദനു ലി, എനിക്ക് അനുവാദം നൽകുമോ, ഞാൻ ഇതിവിടെ ഉള്ളവർക്ക് കൊടുത്തോട്ടെ. ആ കുട്ടിയാകട്ടെ അത് അവൻ പറഞ്ഞു, മാ കുന്തു ലി ഊസിറ ബിഫദ്ലി മിൻക അഹദൻ യാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലെ, അങ്ങ് കുടിച്ചതിന്റെ ബാക്കി അത് ഞാൻ ഒരാൾക്കും എനിക്ക് മുൻപ് കൊടുക്കാൻ സമ്മതിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിക്ക് അത് കൊടുത്തു. റസൂലാണ്, നബിയാണ്, നോക്കൂ, ആ കുട്ടി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അത് പറയാൻ മാത്രം ആ കുട്ടിക്ക് അടുപ്പമുണ്ട്, അവിടുന്ന് ആ അടുപ്പം സൃഷ്ടിച്ചിട്ടുണ്ട്. ആ സദസ്സിൽ ആ കുട്ടിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, കാന അഹ്സനുഹും ഖുലുഖൻ, ജനങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ളവരായിരുന്നു അവിടുന്ന്. എന്നിട്ട് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം നടന്നു പോകുമ്പോൾ കുട്ടികൾ കളിക്കുന്നത് കണ്ടാൽ അദ്ദേഹം സലാം പറയും, സലാമു അലൈക്കും എന്ന് പറയും. അപ്പോൾ ചില ചോദ്യങ്ങൾ, കുട്ടികൾക്ക് സലാം പറയുന്നത്? അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു, അവിടുന്ന് കുട്ടികൾക്ക് സലാം പറയാറുണ്ടായിരുന്നു. സഹാബികളിൽപ്പെട്ട ഒരാൾ, അദ്ദേഹം ചെറിയ കുട്ടിയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ള കാലഘട്ടത്തിൽ, അദ്ദേഹം പറയുന്നു, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ അരികിൽ വന്നു, അവിടുന്ന് ഞങ്ങളുടെ എല്ലാവരുടെയും കവിളിൽ തൊട്ടു, ഞങ്ങളെ തലോടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ തൊട്ടപ്പോൾ അവിടുത്തെ കൈ ഇത് വളരെ തണുപ്പുള്ളതായിരുന്നു, അതിൽ നിന്ന് അത്തറിന്റെ മണം, സുഗന്ധം അത് പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു, അത്ര മനോഹരമായ അത്തറിന്റെ മണമുണ്ടായിരുന്നു. കുട്ടികളുടെ റസൂൽ അലൈഹി വസല്ലം പുലർത്തിയ സ്വഭാവമാണ്. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ ഓരോന്ന് എടുത്തു പറയാൻ നിന്നാൽ അതിന് ധാരാളം പറയാനുണ്ട്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം തന്നെ പറഞ്ഞു, അദ്ദേഹം ചെറിയ കുട്ടിയായിരുന്നു അനസ് ഇബ്നു മാലിക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖാദിമായി അദ്ദേഹത്തെ സേവിക്കുന്നതിന് വേണ്ടി ഉമ്മു സുലൈം, അദ്ദേഹത്തിന്റെ മാതാവ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ അനസിനെ ആക്കി കൊടുത്തതാണ്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, 10 വർഷക്കാലം ഞാൻ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സേവിച്ചിട്ടുണ്ട്, ഞാൻ ചെയ്യാത്ത ഒരു കാര്യം, ഏതെങ്കിലും ഒരു കാര്യം എന്നോട് കൽപ്പിച്ച് ഞാൻ ചെയ്തിട്ടില്ല എങ്കിൽ ഒരിക്കൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ചോദിച്ചു, നീ എന്തുകൊണ്ടത് ചെയ്തില്ല എന്ന് ചോദിച്ചിട്ടില്ല. ഞാൻ അബദ്ധത്തിൽ ചെയ്തു പോയ എന്തെങ്കിലും ഒരു കാര്യത്തിന് അവിടുന്ന് എന്നോട് നീ എന്തുകൊണ്ടത് ചെയ്തു എന്ന് ചോദിച്ചിട്ടില്ല. 10 വർഷക്കാലം നമ്മുടെ സ്വന്തം കുട്ടിയോട് ഒരു വർഷം പോയിട്ട് ഒരു ദിവസം ഇങ്ങനെ നിൽക്കാൻ നമുക്ക് കിട്ടും? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് ഒരു കള്ളപ്രവാചകന്റെ ചരിത്രമാണോ? ഇതൊരു കളവ് പറയുന്ന മനുഷ്യന്റെ ചരിത്രമാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ചില സഹാബിമാർ പറഞ്ഞതുപോലെ, അവിടുന്ന് മദീനയിലേക്ക് വന്നപ്പോൾ ഞാൻ അവിടുത്തെ മുഖം ആദ്യമായി കാണുകയാണ്. അന്ന് എനിക്ക് അവിടുത്തെ മുഖം കണ്ടപ്പോൾ മനസ്സിലായി, ഇത് കളവ് പറയുന്ന ഒരാളുടെ മുഖമല്ല. അവിടുന്ന് തന്റെ സഹാബികളോട് പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ സല്ലു ബില്ലൈലി വന്നാസു നിയാം അഫ്ഷുസ്സലാം അത്ഇമു ത്താം വസല്ലു ബില്ലൈലി വന്നാസു നിയാം, നിങ്ങൾ രാത്രിയിൽ നിസ്കരിക്കുക, ജനങ്ങൾക്ക് ഭക്ഷണം നൽകുക, നിങ്ങൾക്കിടയിൽ സലാം വർദ്ധിപ്പിക്കുക, തദ്ഖുലൂനൽ ജന്നത ബിസലാം, നിങ്ങൾക്ക് സമാധാനത്തോടു കൂടി സ്വർഗത്തിൽ പ്രവേശിക്കാം. ഈ ഉപദേശങ്ങൾ നൽകിയ മനുഷ്യൻ കള്ള നബിയാണോ? ഒന്ന് കള്ള റസൂലാണോ? എങ്ങനെയാണ് ഒരാൾക്ക് ഇത് പറയാൻ കഴിയും? എങ്ങനെ ഒരാൾക്ക് ചിന്തിക്കാൻ കഴിയുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ഏറ്റവും വലിയ അടയാളങ്ങളിൽ ഒന്നാണ്. അവിടുന്ന് പറയുന്നു, ഇന്നി ലഅഖൂമു ഫിസ്സലാ ഉറീദു അൻ ഉതവ്വില ഫീഹ, ഞാൻ നിസ്കാരത്തിന് നിൽക്കുമ്പോൾ നിസ്കാരം ദീർഘിപ്പിക്കണമെന്ന ഉദ്ദേശത്തിലായിരിക്കും നിസ്കാരത്തിലേക്ക് കയറുക. ഫഅസ്മഉ ബുകാ അസ്സബി, അപ്പോൾ ഞാൻ കുട്ടിയുടെ കരച്ചിൽ കേൾക്കും, പിന്നെ കുട്ടി കരയുന്നത് കേൾക്കും. ഫഅതജവ്വജു ഫീ സലാത്തി കറാഹിയത അൻ അഷുഖ് അലാ ഉമ്മി, ആ കുട്ടിയുടെ ഉമ്മക്ക് പ്രയാസമാകുമോ എന്ന പേടി കാരണത്താൽ ഞാൻ നിസ്കാരം ചുരുക്കും. കുട്ടി കരയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിന്തിക്കുകയാണ്, കുട്ടികളെ കൊണ്ട് ഇനി പള്ളിക്ക് വരരുത് എന്ന് പറയില്ല, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതം അങ്ങനെയായിരുന്നു. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം തന്നെ പറഞ്ഞു, അദ്ദേഹത്തിന് ഒരു അനിയനുണ്ടായിരുന്നു, അബൂ ഉമൈർ എന്നാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത് അനിയൻ. അത് ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് അവൻ്റെ കയ്യിൽ എപ്പോഴും ഒരു ചെറിയ കിളി ഉണ്ടായിരിക്കും, നുഗൈർ എന്ന പേരുള്ള ഈ ചെറിയ കുരുവിയെ, അടക്കാ കുരുവിയുടെ വലുപ്പമുള്ള ചെറിയ കിളിയാണത്. അവൻ അതുമായി എപ്പോഴും കളിക്കാറാണ് പതിവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് കയറി വരുമ്പോഴെല്ലാം അവനെ കണ്ടാൽ ചോദിക്കും, യാ അബ ഉമേർ മാ ഫഅല നുഗൈർ, അബൂ ഉമേർ നിന്റെ നുഗൈർ എവിടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവനെ കാണുമ്പോഴൊക്കെ ചോദിക്കാറുണ്ട്. ഒരു ദിവസം ആ കിളി ചത്തുപോയി, അവനവിടെ ഇരുന്ന് കരയാണ് കിളി ചത്തേന്റെ വിഷമത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ പോലെ കയറി വന്നവിടുന്ന് പറഞ്ഞു, അബ ഉമേർ മാ ഫഅല നുഗൈർ, നുഗൈറിന് എന്ത് പറ്റി? ആരോ പറഞ്ഞു അത് ചത്തുപോയിട്ടുണ്ട് അള്ളാഹുവിന്റെ റസൂലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയുടെ ഒപ്പം ഇരുന്നു അതിനെ കളിപ്പിച്ചു. ഹദീസിന് ചില റിവായത്തുകളിൽ കാണാം, ആ കുട്ടി ചിരിക്കുന്നത് വരെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനോടൊപ്പം ഇരുന്ന് അതിനെ കളിപ്പിച്ചു കൊണ്ടിരുന്നു. ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞ കുട്ടികളോടുള്ള അവിടുത്തെ പെരുമാറ്റമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം ഇങ്ങനെയുള്ള സംഭവങ്ങളാൽ നിറഞ്ഞതാണ്. അവിടുത്തെ ചരിത്രം അവിടുന്ന് നബിയാണ് എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവുകളിലൊന്നാണ്. അതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ സംഭവിച്ച അത്ഭുതങ്ങളാണ്. ധാരാളക്കണക്കിന് അത്ഭുതങ്ങളുണ്ട്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന് ധാരാളം അത്ഭുതങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല അദ്ദേഹം നബിയാണ് എന്ന് തെളിയിക്കുന്ന ധാരാളം അത്ഭുത സംഭവങ്ങൾ ഈസയുടെ കൈകളിലൂടെ കാണിച്ചിട്ടുണ്ട്. രോഗികൾക്ക് സുഖപ്പെടുത്തിയിട്ടുണ്ട്, ഭക്ഷണം അധികരിപ്പിച്ചിട്ടുണ്ട്, അതുപോലെയുള്ള ധാരാളം കാര്യങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ പെട്ടെന്ന് ഓർമ്മ വരുന്ന കാര്യങ്ങളിൽ ഒന്ന് ചന്ദ്രൻ പിളർന്ന സംഭവമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഇഖ്തറബത്തിസ് സാഅതു വൻശഖൽ ഖമർ, ഇതാ അന്ത്യനാൾ അടുത്തിരിക്കുന്നു, ചന്ദ്രൻ പിളർന്നിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മക്കയിലുള്ള മുശ്രിക്കുകൾ, ബഹുദൈവാരാധകർ, അവർ ഒരു അത്ഭുത ദൃഷ്ടാന്തം കാണിച്ചു നൽകണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തിലേക്ക് നോക്കാൻ പറഞ്ഞു. പൂർണ്ണ ചന്ദ്രനുണ്ട്, അവിടുന്ന് തൻ്റെ കൈകൾ കൊണ്ട് രണ്ട് ഭാഗത്തേക്കും കൈകൾ നീക്കിയപ്പോൾ ചന്ദ്രൻ പിളർന്ന് രണ്ട് ഭാഗങ്ങളായി രണ്ടു വശങ്ങളിലേക്ക് നീങ്ങി. ഉഹദ് മല അതിനിടയിൽ കാണുന്ന രൂപത്തിൽ, മക്കയിലുള്ള ഹിറാ ഗുഹ അതിനിടയിൽ കാണുന്ന രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ചന്ദ്രനെ പിളർത്തി കാണിച്ചു കൊടുത്തു. പിന്നീട് അത് കൂടിച്ചേരുകയും ചെയ്തു. ധാരാളം സഹാബികൾ ഈ ഹദീസ് ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. ഞാൻ ഈ സംഭവം പ്രത്യേകം എടുത്തു പറയാൻ കാരണം, ഈ സംഭവവും നമ്മുടെ കേരളവുമായി ബന്ധമുണ്ട്. കേരളത്തിൻ്റെ ചരിത്രം രേഖപ്പെടുത്തിയ ധാരാളം പേർ പറയുന്ന സംഭവങ്ങളിലൊന്നാണ് ഈ ചന്ദ്രൻ പിളർന്ന സംഭവം. ഇവിടെയുള്ള രാജാവ്, ആ കാലഘട്ടത്തിലെ രാജാവ് കാണുകയും അതിൻ്റെ കാരണം അന്വേഷിക്കുകയും അറേബ്യയിൽ ഒരു നബി വന്നിട്ടുണ്ട് എന്ന വിവരം ലഭിച്ച് അത് അന്വേഷിക്കുന്നതിനു വേണ്ടി യാത്ര ചെയ്യുകയും ചെയ്ത സംഭവം ഇവിടെ കേരളത്തിൽ എഴുതപ്പെട്ട, അല്ലെ, ഹെർമൻ ഗുണ്ടട്ട് അല്ലേ, അതാണ് എനിക്ക് പേര് ഓർമ്മല്ല, മലബാർ മാനുവൽ എഴുതിയത്, മലബാർ മാനുവലിൽ വരെ പറയപ്പെട്ട സംഭവമാണ്. ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ അൽബിദായ വൻ നിഹായൽ ഈ സംഭവം പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്നൊരു രാജാവ് ഈ സംഭവം കാണുകയും അറേബ്യയിലേക്ക് യാത്ര ചെയ്ത് വന്നെത്തുകയും മുസ്ലിമാവുകയും ചെയ്ത സംഭവം ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ അൽബിദായ വൻ നിഹായൽ ചരിത്രത്തിൻ്റെ പുസ്തകത്തിൽ അദ്ദേഹം ഈ സംഭവം എടുത്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാത്രമല്ല, ഇന്ത്യയുടെ തന്നെ ചില ഭാഗങ്ങളിൽ ഇത് തീയതി കണക്കാക്കുന്നതിനു വേണ്ടി ഉപയോഗപ്പെടുത്തിയിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞതായി കാണാം. ഹദീസിൽ, ബുഖാരിയിൽ മുസ്ലിമിൽ വന്ന സ്ഥിരപ്പെട്ട ഹദീസുകളിൽ ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കാലഘട്ടത്തിൽ ചന്ദ്രൻ അതിനെ പിളർത്തി കാണിച്ചു കൊടുത്തു എന്ന സംഭവം, അത് ഈ രൂപത്തിൽ ചരിത്രത്തിൽ സ്ഥിരപ്പെട്ട സംഭവമാണ്. അതല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ അത്ഭുത സംഭവങ്ങൾ, അവിടുത്തേക്ക് സഹാബികൾ ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ അതിൽ വർദ്ധനവുണ്ടായ സംഭവങ്ങളുണ്ട്, ധാരാളമുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ യാത്രകളിലൊന്നിൽ 70 ചില്ലാനം സഹാബികൾ അവിടുത്തോടൊപ്പം ഉണ്ടായിരുന്നു. അവർക്ക് വുദു എടുക്കാൻ വെള്ളമില്ലാതെ വന്നു. ഒരാളുടെ പാത്രത്തിൽ കുറച്ച് വെള്ളവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നു. അവിടുന്ന് അതിൽ നിന്ന് വുദു എടുത്തു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്ത കൈ ആ വെള്ളപാത്രത്തിൽ ഇറക്കി വെച്ചു. അങ്ങനെ ആ 70 വരുന്ന സഹാബിമാർ അതിൽ നിന്ന് വുദു എടുത്തു. അതിനുശേഷം ആ വെള്ളം അതുപോലെ തന്നെ ബാക്കിയുണ്ടായിരുന്നു. ഇങ്ങനെ ധാരാളം സംഭവങ്ങൾ ഹദീസിൽ വന്നപ്പോൾ ചില ആളുകൾ ഇത് പറയുന്നത് കേട്ടാൽ പറയും, ഇതൊക്കെ നിങ്ങൾ അന്ധവിശ്വാസമല്ലേ, നിങ്ങൾ ഉണ്ടാക്കിയ കഥകളല്ലേ. ഞാൻ മുൻപ് പറഞ്ഞതാണ് അതിനുള്ള മറുപടി. ഇത് ഹദീസിൽ ഈ രൂപത്തിൽ സനദുകളിലൂടെ വന്ന സംഭവം കെട്ടുകഥയാണ് എന്ന് നിങ്ങൾക്ക് പറയാമെങ്കിൽ ലോകത്തെ എല്ലാ ചരിത്രവും കെട്ടുകഥയാണ്. ഒരു ചരിത്രം നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. 100 മുൻപ് അല്ലെങ്കിൽ പിന്നെ കുറച്ചു കാലം മുൻപ് ഈ നാട്ടിൽ ഗാന്ധിജി എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഇല്ലായിരുന്നു എന്ന് ഒരാൾ പറഞ്ഞെങ്ങനെ ഉണ്ടാവും? പറയണോന്ന് അങ്ങനെയും പറയാലോ, ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയാലോ. അല്ലെങ്കിൽ ഒരാൾ ഇവിടെ ഇരുന്നിട്ട് പറയാണ് അമേരിക്ക എന്ന് പറഞ്ഞൊരു നാടെന്നില്ല എന്ന് പറഞ്ഞെങ്ങനെ ഉണ്ടാവും? അവർക്ക് പറയാൻ സ്വാതന്ത്ര്യമുണ്ട്, പക്ഷെ പറഞ്ഞതും യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധമല്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ സനദുകളിലൂടെ സ്ഥിരപ്പെട്ട കാര്യമാണ്. ഒരാൾക്ക് വെറുതെ നിഷേധിക്കാമെന്നല്ലാതെ ഈ സംഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നത് വ്യക്തമായി സ്ഥിരപ്പെട്ട കാര്യമാണ്. നിങ്ങൾ ചരിത്രമായി രേഖപ്പെടുത്തുന്ന ഏത് ചരിത്രമെടുത്തോളൂ അതിനേക്കാൾ ശക്തമായ രൂപത്തിൽ സ്ഥിരപ്പെട്ട സംഭവങ്ങളാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിലെ സംഭവങ്ങൾ. 5 കാര്യം, അവസാനത്തെ കാര്യം അതോട് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ദൂതരാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന കാര്യങ്ങളിലൊന്ന് ഇസ്ലാം, ഈ ദീൻ, അതിലെ നിയമങ്ങളാണ്. ഈ ശരീഅത്താണ്, ഇസ്ലാമിലെ നിയമങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിന്നുള്ളതാണ് ഈ മതം എന്ന് വ്യക്തമായി ബോധ്യപ്പെടുത്തുന്ന കാര്യമാണ്. നിങ്ങൾ നോക്കൂ, നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ, എല്ലാ വിഷയത്തിലും വേണ്ട, ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയം, ഉദാഹരണത്തിന് കച്ചവടവുമായി ബന്ധപ്പെട്ട നിയമ നിർമ്മാണം, അതിനുവേണ്ടി എന്താണ് ചെയ്യാറുള്ളത്? എങ്ങനെ നിയമം ഉണ്ടാക്കുക? നമ്മുടെ നാട്ടിൽ കച്ചവട വിഷയത്തിൽ ഏറ്റവും വിവരമുള്ള ആളുകൾ ആ നാട്ടിലുള്ളവർ ആരൊക്കെയാണ്? അവരൊക്കെ വിളിച്ചു കൂട്ടും. എന്നിട്ട് അവരെല്ലാം ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യും. അവരെല്ലാം ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് നിബന്ധനകൾ ഉണ്ടാക്കി, ഇങ്ങനെ പാടില്ല, ഈ റെഗുലേഷൻ അങ്ങനെയാണ്, അത് ഇങ്ങനെയാണ്, ഇതിങ്ങനെയാണ്. ഇവരെല്ലാം കൂടി ആലോചിച്ച് ഒരു തീരുമാനം എടുത്താലേ നിയമാവോ? ഇല്ല, വീണ്ടും വേറൊരു കമ്മിറ്റി ഉണ്ടാവും. അവർ പരിശോധിക്കും, അവർ തിരുത്തി വരുത്തും, അവർ പിന്നെ അത് കുറേ ശരിയാക്കും, പിന്നെ കൊണ്ടുവരും, പിന്നെ നിയമം മാറ്റും, പിന്നെയും ഇങ്ങനെ എല്ലാ പരിശോധനയും കഴിഞ്ഞ് നിയമം ഇറക്കി ഒരു വർഷം കഴിഞ്ഞാൽ പറയും ഈ നിയമത്തിൽ ഇന്ന പ്രശ്നം ഉണ്ടായിരുന്നു, അത് ഇതിപ്പോൾ പുതിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഒരു കാര്യത്തിലെ ഏറ്റവും വലിയ ബുദ്ധിജീവികൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു നിയമനിർമ്മാണം നടത്തിയാലുള്ള അവസ്ഥ ഇതാണ്. എന്നാൽ ഇസ്ലാമിലെ നിയമങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്നതും മാത്രമാണ്. അവിടുത്തേക്ക് അത് നൽകിയത് അള്ളാഹു സുബ്ഹാനഹു വതആലയാണ്. നമ്മെ പഠിച്ച റബ്ബാണ്, നമ്മെ സൃഷ്ടിച്ച സൃഷ്ടാവാണ്, അവൻ അറിയിച്ചു നൽകിയ ദീനാണിത്. അതിലെ നിയമങ്ങൾ കച്ചവടവുമായി മാത്രം ബന്ധപ്പെട്ടതാണോ? അല്ല. ഇസ്ലാമിലെ വിഷയങ്ങൾ നിങ്ങൾ എടുത്തു നോക്കുക, വിശ്വാസകാര്യങ്ങൾ, അഖീദ, എന്താണ് ഒരു മനുഷ്യനെ വിശ്വസിക്കേണ്ടത്? അള്ളാഹുവിൽ എങ്ങനെ വിശ്വസിക്കണം, മലക്കുകൾ എങ്ങനെ വിശ്വസിക്കണം, ഖളാ ഖദറിൽ എങ്ങനെ വിശ്വസിക്കണം, നമ്മൾ പലതും വിശദീകരിച്ചോട്. നബിമാരിൽ എങ്ങനെ വിശ്വസിക്കണം, ചരിത്രം എന്താണ്, ഭാവി കാര്യങ്ങൾ എന്താണ്, പരലോകം എന്താണ്, വിശദമായ വിശദീകരണങ്ങൾ. എന്നാൽ വിശ്വാസകാര്യങ്ങൾ മാത്രമാണോ? അല്ല. മതനിയമങ്ങളുണ്ട്, വിധിവിലക്കുകളുണ്ട്. എങ്ങനെ ഇബാദത്തെ എങ്ങനെ നിസ്കരിക്കണം, നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുന്നു എങ്ങനെ നിസ്കരിക്കുന്നു, റുകൂഉ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്, റുകൂഉ് ചെയ്യുന്ന സന്ദർഭത്തിൻ്റെ മുതുക് ഇങ്ങനെയായിരിക്കണം, കാല് ഇങ്ങനെയായിരിക്കണം, കൈ വെക്കേണ്ടത് ഇന്ന രൂപത്തിലായിരിക്കണം. എവിടെയെങ്കിലും ഒരു അവ്യക്തത ഉണ്ടോ? ഇല്ല. ഹദീസുകൾ വ്യക്തമായിട്ടുണ്ട്. സുജൂദ് ചെയ്യേണ്ടത് ഇത്ര കൈകൾക്ക് മുകളിൽ, ഇത്ര സമയമാണ്, ഇന്നതാണ് ചൊല്ലേണ്ടത്, ഇന്നതാണ് പറയേണ്ടത്, അപ്പോൾ ഈ രൂപത്തിലാണ് പറയുക. എല്ലാമുണ്ട്. ഇബാദത്തുകൾ, സക്കാത്തിന്റെ നിയമങ്ങൾ, സക്കാത്തിന്റെ നിയമങ്ങൾ, ഏത് സമ്പത്തിന് സക്കാത്ത് കൊടുക്കണം, എത്ര എത്തിയാൽ കൊടുക്കണം, എത്ര കൊടുക്കണം, ആർക്കെല്ലാം കൊടുക്കണം, ഇതെല്ലാം സഹാബികൾ കൂടിയാലോചിച്ചുണ്ടാക്കിയ നിയമമാണത്. അല്ല, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചു തന്നെ. സക്കാത്ത് കഴിഞ്ഞാൽ ഹജ്ജുണ്ട്, നോമ്പുണ്ട്, ഇങ്ങനെ ദീനിലെ ഓരോരോ വിധിവിലക്കുകൾ, ഇബാദത്തുകളുണ്ട്, അതിനെല്ലാം വ്യക്തമായ വിധിവിലക്കുകളുണ്ട്. മുആമലാത്തുകൾ, ഇടപാടുകൾ, കച്ചവടം, എന്തൊക്കെ വിൽക്കാം, എന്തൊക്കെ വാങ്ങാം, എങ്ങനെ വിൽക്കണം, എങ്ങനെ വാങ്ങണം, എപ്പോഴാണ് ഒരു കച്ചവടം ശരിയാകുക, എപ്പോഴാണ് ഒരു കച്ചവടം അത് അസാധുവാകുക,
കൃത്യമായ നിയമങ്ങളുണ്ട്. എപ്പോഴാണ് കച്ചവടത്തിൽ പലിശ കയറുക, പലിശയുടെ വിധിവിലക്കുകൾ എന്തൊക്കെയാണ്, നിയമങ്ങളുണ്ട്. കഴിഞ്ഞില്ല, വിവാഹത്തിൻ്റെ നിയമങ്ങൾ എടുക്കുക. നിക്കാഹ് എങ്ങനെയാണ്, എങ്ങനെയാണ് കല്യാണം കഴിക്കേണ്ടത്, എങ്ങനെയാണ് തലാഖ്, അതിൻ്റെ നിയമങ്ങൾ എന്താണ്, തലാഖ് ചെയ്താൽ തിരിച്ചെടുക്കേണ്ട നിയമങ്ങൾ എന്താണ്, എല്ലാം ഏറ്റവും കൃത്യമായ നിയമങ്ങൾ. യുദ്ധത്തിൻ്റെ നിയമങ്ങൾ എന്താണ്, ഞാൻ പറയുന്നത് ഇത്തരം വിഷയം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഒരാൾക്ക് മനസ്സിലാവണമെങ്കിൽ തന്നെ അല്ലേ, ഇത്രയും വിഷയങ്ങൾ ഒരാൾക്ക് ജീവിതത്തിൽ വരും, ഇതിലൊക്കെ നിയമങ്ങൾ പറഞ്ഞു കൊടുക്കണം എന്നത് ഒരാൾക്ക് അറിയണമെങ്കിൽ തന്നെ അയാൾ എന്തോരം പഠിക്കണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കിതാബ് ഒരു പുസ്തകം പോലും എടുത്ത് വായിച്ചിട്ടില്ല, ഒരു വരി പോലും എടുത്തേക്ക് വായിക്കാൻ കഴിയില്ല. യുദ്ധം എങ്ങനെയാണ്, എങ്ങനെയാണ് യുദ്ധത്തിലെ നിയമങ്ങൾ, യുദ്ധം ചെയ്യുന്ന പിന്നെ ചെയ്യാൻ പാടില്ല, ഇന്നതേ ചെയ്യാൻ പാടുള്ളൂ, ഇന്ന ആളുകളുടെ യുദ്ധം പാടുള്ളൂ, ഇന്ന മാസങ്ങളിൽ ഇത് പാടില്ല, ഇന്ന മാസത്തിൽ നിങ്ങളോട് യുദ്ധം ചെയ്ത് തിരിച്ചെന്ത് ചെയ്യണം, ഒരാൾ തിരിഞ്ഞോടിയാൽ എന്ത് ചെയ്യണം, രാജ്യങ്ങൾ തമ്മിൽ സന്ധി ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണ്, സന്ധി ലംഘിച്ചു കഴിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കണം, തടവുകാരെ എങ്ങനെ പരിഗണിക്കണം, നിയമങ്ങൾ വിധിവിലക്കുകൾ വ്യക്തമാണ് കഴിഞ്ഞോ ഇല്ല, ജഡ്ജിമാർ ഖാദിമാർ എങ്ങനെ വിധിക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഒരാൾ ദേഷ്യക്കാരനാണ്, ദേഷ്യം പെട്ടിരിക്കുന്ന സമയമാണെങ്കിൽ ജഡ്ജിയാണെങ്കിലും ഇന്ന് വിധിക്കാൻ വരാൻ പാടില്ല. ദേഷ്യം പിടിച്ചിരിക്കുന്ന സമയത്ത് എന്താ, ദേഷ്യം പിടിച്ചിരിക്കുന്ന സമയത്ത് വിധിക്കാൻ വന്നാൽ തർക്കം കേട്ട രണ്ടു തവണ കേൾക്കുമ്പോഴത്തേക്ക് അവന് ദേഷ്യം പിടിക്കുക, അവന് തോന്നിയ പോലെ വിധിച്ചാളെ, വിധിക്കരുത്. ഇങ്ങനെ ഇസ്ലാമിലെ വിധിവിലക്കുകൾ എടുത്ത് പരിശോധിച്ചാൽ അത് ഇടപെടാത്ത, അത് കൃത്യമായ നിയമങ്ങൾ നിശ്ചയിക്കാത്ത ഒരു സ്ഥലവുമില്ല. വസ്ത്രം എങ്ങനെ ധരിക്കണം, പുരുഷനെങ്ങനെ, സ്ത്രീ എങ്ങനെ, ഭക്ഷണം ഏത് കഴിക്കണം, എങ്ങനെ കഴിക്കണം, കഴിച്ചാൽ എങ്ങനെ വൃത്തിയാക്കണം, മലമൂത്ര വിസർജനം എങ്ങനെയാണ്, വെള്ളം ഏതാണ് ശുദ്ധിയുള്ളത്, ഏത് നിയമങ്ങളും ഇഷ്ടമില്ലാത്ത. ഞാൻ പറയുന്നത് നോക്കൂ നിങ്ങൾ, ഇത് കേവലം എൻ്റെ ഓർമ്മയിൽ നിന്ന് ഇങ്ങനെ എടുത്തു പറയുന്നത്, ഇത്തരം നിയമങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ആവശ്യമായി വരുമെന്നത് മനസ്സിലാക്കാൻ തന്നെ അത് എത്രമാത്രം പഠിക്കണം. എന്നാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവയെല്ലാം വിശദീകരിച്ചിരിക്കുന്നു. ഞാനൊരു ഉദാഹരണമായി, ഒറ്റ ഒരു ഉദാഹരണം, സലാം പറയാന്നുള്ള വിഷയം, അഭിവാദ്യം പറയുന്ന വിഷയം, ഇസ്ലാം പഠിപ്പിച്ച അഭിവാദ്യം, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു, ഇതാണ്. എന്താ അതിന്റെ അർത്ഥം? അസ്സലാമു അലൈക്കും, അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തു രക്ഷിക്കട്ടെ, ഒരു ഉപദ്രവം നിങ്ങൾക്ക് അള്ളാഹു ബാധിപ്പിക്കാതിരിക്കട്ടെ. വറഹ്മത്തുള്ളാഹ്, അള്ളാഹുവിന്റെ കാരുണ്യം അവൻ നിങ്ങൾക്ക് മേൽ ചൊരിയട്ടെ. വബറകാതുഹു, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ അവൻ നിങ്ങൾക്ക് നൽകട്ടെ. ഇതിന് തുല്യമായ ഒരു അഭിവാദനം നിങ്ങൾ എനിക്ക് കാണിച്ചു തരാം. ഒരുത്തൻ ഇങ്ങനെ ദുഃഖിച്ചിരിക്കുക, വാപ്പ മരിച്ചിരിക്കുക, ഗുഡ് മോർണിംഗ് എന്നിട്ട് കയറി ചെല്ലാൻ പറ്റുമോ? അവിടെ പോയിട്ട് വാപ്പ മരിച്ചിരിക്കുന്ന ഗുഡ് മോർണിംഗ് എന്ന് പറയാൻ പറ്റുമോ? ഗുഡ് ഈവനിംഗ് എന്ന് പറയാൻ പറ്റുമോ? സബാഹൽ ഖൈർ എന്ന് പറയാൻ പറ്റുമോ? എന്താ പറയാനുള്ളത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരാൾ സന്തോഷിച്ചിരിക്കുകയാണ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു, എത്ര യോജിച്ച തഹയ്യത്താണ്, എത്ര യോജിച്ച അഭിവാദനമാണ് ഇസ്ലാം നിശ്ചയിച്ചത്. അതിന്റെ അർത്ഥങ്ങൾ നിങ്ങൾ നോക്കൂ അല്ലെ. ഓരോ നിയമങ്ങളും ഒരു സലാം പറയുന്ന വിഷയത്തിൽ ഇസ്ലാമിന്റെ നിയമങ്ങൾ ഓരോ നിങ്ങൾ എടുത്തു നോക്കും. ഉദാഹരണത്തിന്, ഒരാളോട് സലാം പറയുക എന്നത് സുന്നത്താണ്, നിർബന്ധമില്ല, സുന്നത്താണ്. അതാ കണ്ട, അസ്സലാമു അലൈക്കും എന്ന് പറയൽ സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ഷു സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ നിങ്ങൾ സലാം അധികരിപ്പിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തദ്ഖുലൂന അൽജന്നത ഹത്താ തുഅ്മിനു, നിങ്ങൾ മുഅ്മിനീങ്ങളാകുന്നത് വരെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. വലാ തുഅ്മിനു ഹത്താ തഹാബു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് വരെ മുഅ്മിനാവുകയില്ല. അലാ അദുല്ലുക്കും അലാ ഷൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹബബ്തും, നിങ്ങൾക്ക് ഞാനൊരു കാര്യം പറഞ്ഞു തരട്ടെയോ, നിങ്ങളത് ചെയ്താൽ നിങ്ങൾ പരസ്പരം സ്നേഹിച്ചു തുടങ്ങും. അഫ്ഷു സലാമ ബൈനക്കും, നിങ്ങൾ പരസ്പരം നിങ്ങൾക്കിടയിൽ സലാം അധികരിപ്പിക്കുക. സലാം ഒരാളോട് അങ്ങോട്ട് പറയൽ സുന്നത്താൻ, എന്നാൽ മടക്കുക എന്നതോ ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ, ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള ബാധ്യത ആറ് കാര്യങ്ങളാണ്. അതിലൊന്നെന്താണ്? റദ്ദുസ്സലാം, സലാം മടക്കലാണ്. സലാം ചൊല്ലൽ നിർബന്ധമില്ല, ചൊല്ലിയാലോ മടക്കാതെ പോകാൻ പാടില്ല, നിർബന്ധമാണ്. നോക്കൂ, വിധി കൃത്യമാണ്. ഒരാൾ ചൊല്ലിയിട്ടില്ല, നമ്മൾ നടന്നു പോകുമ്പോൾ ഒരാൾ സലാം ചൊല്ലിയിട്ടില്ല, നമുക്ക് വല്ല പ്രയാസം ഉണ്ടാവും ഇല്ല. ഒരാൾ നമ്മൾ സലാം പറഞ്ഞില്ല, അയാൾ അങ്ങനെ നടന്നു പോയി, അയാൾ വേറെ എന്തെങ്കിലും കാര്യത്തിലായിരിക്കാം. സലാമു അലൈക്കും എന്നൊരാൾ പറഞ്ഞു, അയാൾ തിരിച്ചൊന്നും പറയാതെ തിരിഞ്ഞു പോയാലോ, പ്രയാസമുണ്ടാക്കും. സലാം മടക്കൽ നിർബന്ധമാണ്.
അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ വഅലൈക്കും അസ്സലാം എന്ന് പറയൽ നിർബന്ധമാണ്. സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് പറഞ്ഞാൽ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ് എന്ന് പറയൽ നിർബന്ധമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞാൽ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറയൽ നിർബന്ധമാണ്. ഇങ്ങനെയാണ് സലാം അടക്കേണ്ടത്. സലാമു അലൈക്കും എന്നതാണ് ഏറ്റവും ചുരുങ്ങിയ രൂപം. സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു പൂർണ്ണമായ രൂപമാണ്. ഒന്നിന് 10 പ്രതിഫലം, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞാൽ 20 പ്രതിഫലം, വബറകാതുഹു എന്ന് പറഞ്ഞാൽ 30 പ്രതിഫലം. അപ്പോൾ സലാം എങ്ങനെ ചൊല്ലണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല അവിടുന്ന് സലാം എല്ലാവർക്കും ഇടയിൽ വ്യാപകമാക്കാൻ പറഞ്ഞു. വലിയവൻ ചെറിയവൻ വ്യത്യാസമില്ല, അതുപോലെ തന്നെ പരിചയമുള്ളവൻ പരിചയമില്ലാത്തവൻ അങ്ങനെയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ നന്മകളിലൊന്നായി എടുത്തു പറഞ്ഞൊരു കാര്യം എന്താ, നീ അറിയുന്നവർക്കും അറിയാത്തവർക്കും ഒക്കെ സലാം പറയില്ല, മുസ്ലിമാണെന്ന് തോന്നി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അങ്ങനെ സംസാരം തുടങ്ങി. അറിയുന്നവനും അറിയാത്തവനും സലാം പറയാം, സലാം അധികരിപ്പിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം മറ്റൊരാൾക്ക് എത്തിക്കുന്നതിനെ കുറിച്ച് പഠിപ്പിച്ചു തന്നു. എനിക്ക് നിങ്ങളോട് പറയാം, ഇതാ ഇന്ന ആൾക്ക് നിങ്ങൾ സലാം അറിയിക്കണം. സലാമിൻ്റെ നിയമമാണ്. ഇപ്പൊ ദൂരെയുള്ള ഒരാൾ, അയാൾ നമ്മളെ കുറിച്ചൊന്ന് ഓർക്കുന്നുണ്ട് എന്ന് നമുക്ക് അറിയുമ്പോൾ സന്തോഷമാണ്. ഇന്നയാൾ നിങ്ങൾക്ക് സലാം അറിയിച്ചിട്ടുണ്ട്, ഇന്നയാൾ നിങ്ങളെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് എന്നതിനേക്കാൾ നിങ്ങൾക്ക് സലാം അറിയിച്ചിട്ടുണ്ട്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്നയാൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ സലാം അങ്ങോട്ട് എത്തിച്ചു കൊടുക്കാം, സലാം ഒരാളെ ഏൽപ്പിക്കാം. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം പറയേണ്ടതിനെ മര്യാദ പഠിപ്പിച്ചോടെന്ന് പറഞ്ഞു, സല്ലിമു സഗീറു അലൽ കബീർ, ചെറിയ കുട്ടികൾ വലിയവർക്ക് സലാം പറയണം, അതാണ് മര്യാദ. എന്നാൽ വലിയ ആൾ ചെറിയ ആൾക്ക് സലാം പറയാൻ പാടില്ല എന്നാണോ? അല്ല, അതാണ് മര്യാദ. ചെറിയ കുട്ടികൾ വലിയവർക്ക് സലാം പറയണം. യുസല്ലിമു സഗീറു അലൽ കബീർ, അവിടുന്ന് പറഞ്ഞു വൽ മാഷി അലൽ ജാലിസ്, നടന്നു പോകുന്നവൻ ഇരിക്കുന്ന ആളോട് സലാം പറയണം. നടന്നു പോകുമ്പോൾ ഇരിക്കുന്ന ആളോട്, നടന്നു പോകുന്നവനാണ് സലാം പറയേണ്ടത്. അതുപോലെ വൽ ഖലീലു അലൽ കസീർ, കുറച്ച് ആളുകളുള്ള സംഘം വലിയ ആളുകളുള്ള സംഘത്തോട് സലാം പറയണം. വറാഖിബു അല അൽമാഷി, വാഹനത്തിൽ കയറി സഞ്ചരിക്കുന്നവൻ നടന്നു പോകുന്നവനോട് സലാം പറയണം. നോക്കൂ മര്യാദ, അത് ശരിക്കും നിങ്ങൾ ചിന്തിച്ചാൽ ആ സാഹചര്യങ്ങൾ നിങ്ങളിൽ എത്തി നിങ്ങൾ എത്തിപ്പെട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഈ പറഞ്ഞ ആൾക്കാരാണ് സലാം പറയേണ്ടത്. വലിയ ആളും ചെറിയ ആളും ഇരിക്കുന്ന സമയത്ത് ചെറിയ ആൾ സലാം പറയുക എന്നുള്ള ആ സന്ദർഭത്തിൽ ഏറ്റവും യോജിച്ചത്, വാഹനത്തിൽ പോകുന്ന ആൾ നടന്നു പോകുന്ന ആളോട് സലാം പറയുക എന്നുള്ളതാണ് ആ സന്ദർഭത്തിൽ ഏറ്റവും യോജിച്ചത്. ചെല്ലുന്ന ആൾക്ക് എപ്പോഴും മനസ്സിലാവും, നടന്നു പോകുന്നവൻ പൊതുവെ കാത്തുക്കും സലാം പറയാൻ വേണ്ടി, ഇരിക്കുന്നവനോട് നടന്നു പോകുന്നവനാണ് സലാം പറയേണ്ടത്. ഇരിക്കുന്നവന് ഇരിക്കുന്ന ആള് അതാണ് പ്രതീക്ഷിക്കുക. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല അവിടുന്ന് പറഞ്ഞു, ഒരാൾ സഹാബികൾ അവർ ഒരു ചെറിയ മറക്കപ്പുറത്തേക്ക് നടന്നു പോയി തിരിച്ചു വന്നാൽ സലാം പറയും. ഒരു മരത്തിനപ്പുറത്തേക്ക് നടന്നു ഇങ്ങനെ തിരിച്ചു വന്നാൽ, ഇവിടുന്ന് കണ്ട അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞ് പിരിഞ്ഞ് ഒന്നങ്ങ് നടന്നുപോയി ഒരു മരത്തിന്റെ മറയുണ്ടായി തിരിച്ചു വന്നാൽ വീണ്ടും ഒരു സലാം പറയും. ഇസ്ലാമിൽ പഠിപ്പിക്കപ്പെട്ട നിയമമാണ് ഇതൊക്കെ. അതുപോലെ തന്നെ പരസ്പരം തെറ്റ് ഉണ്ടായി, പരസ്പരം ബന്ധത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായി, അതിൽ ആദ്യം സലാം പറയുന്നവൻ അവനാണ് ഏറ്റവും നല്ലവൻ. ആദ്യം സലാം പറയുന്നവനാണ് ഏറ്റവും നല്ലവൻ. ഒരു സലാമുമായി ബന്ധപ്പെട്ട വിധിവിലക്കുകളാണ് ഇതൊക്കെ. ഇതിപ്പോൾ എല്ലാം പറഞ്ഞിട്ടില്ല, ചിലതാണ്. ഇത്ര കൃത്യമായിട്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നിയമങ്ങൾ പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. നോക്കൂ, ഈ ദീൻ അള്ളാഹുവിൽ നിന്നല്ലാതെ ആകാൻ ഒരു വടിയുമില്ല എന്നത് ബോധ്യപ്പെടുത്തുന്നതാണ് ഇസ്ലാമിക ശരീഅത്തിലെ നിയമങ്ങൾ. സഹോദരങ്ങൾ, ഇത്രയും നാം പറഞ്ഞത് നമ്മൾ ചിന്തിക്കണം, ഇത് ആലോചിക്കുകയും പഠിക്കുകയും വേണം. പുറത്തുള്ളവർക്ക് ഇത് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. സാഹചര്യം വരുമ്പോൾ, സന്ദർഭം വരുമ്പോൾ, മുസ്ലിമല്ലാത്ത ആളുകൾ, ഇസ്ലാമിനെ കുറിച്ച് അറിയില്ലാത്ത ആളുകൾ, അവർക്ക് നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. അവർക്ക് അറിയില്ല അള്ളാഹുവിൻ്റെ റസൂലാണെന്ന്, അവർക്ക് അറിയില്ല. ധാരാളക്കണക്കിന് ആളുകൾ അവരുടെ ധാരണ ഈ കാലഘട്ടത്തിൽ ജനങ്ങൾ സൃഷ്ടിച്ചിട്ട് മീഡിയ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള ഏതോ ഒരു ഭീകരവാദിയാണ്, ചോര കണ്ട് കൊതി തീരാത്ത ഒരാളാണ് എന്ന് ധരിച്ചു വെക്കുന്ന എത്രയോ ആളുകളുണ്ട്. അവർക്ക് അറിയില്ല അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണ് എന്നവർക്ക് അറിയില്ല. കിട്ടുന്ന സാഹചര്യങ്ങളിൽ പറഞ്ഞു കൊടുക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം നിങ്ങൾ പ്രചരിപ്പിക്കുക, അത് പഠിക്കുക, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക, ചുറ്റുമുള്ളവർക്ക് അറിയിച്ചു കൊടുക്കുക. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവമാണ്. അള്ളാഹുവിൻ്റെ വിധി കഴിഞ്ഞാൽ, അവൻ്റെ ഫദൽ കഴിഞ്ഞാൽ, അവൻ്റെ ഔദാര്യം കഴിഞ്ഞാൽ ഏറ്റവും അധികം ആളുകൾ ഇസ്ലാം സ്വീകരിക്കാൻ കാരണമായിട്ടുള്ളത്, ഏറ്റവും അധികം ആളുകൾ മുസ്ലിമായിട്ടുള്ളതിന് കാരണം അള്ളാഹുവിൻ്റെ ഔദാര്യം കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവമാണ്, അവിടുത്തെ പെരുമാറ്റമായിരുന്നു. വലവ് കുന്ത ഫദ്ദൻ ഗലീദൽ ഖൽബിലം ഫദ്ദു മിൻ ഹൗലിക, താങ്കൾ കടുത്ത മനസ്സുള്ളവരായിരുന്നു എങ്കിൽ, താങ്കൾ പരുക്കനായിരുന്നു എങ്കിൽ അവർ താങ്കളുടെ ചുറ്റുപാട് നിന്നും അകന്നു പോകുമായിരുന്നു. ഫബിമ റഹ്മത്തി മിൻ അല്ലാഹി ലിൻത ലഹും, അല്ലാഹുവിൻ്റെ കാരുണ്യം കൊണ്ടാണ് നബിയെ താങ്കൾ അവരോട് കരുണയുള്ളവരായത്, അവരോട് എളിമയുള്ളവരായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിലെ ഇത്തരം ചെറിയ കഥകൾ നമ്മൾ പഠിക്കണം, സന്ദർഭത്തിനനുസരിച്ച് പറഞ്ഞു കൊടുക്കണം. അങ്ങനെയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നാം ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ധാരാളക്കണക്കിന് പരിഹാസങ്ങൾ, അവക്കിടയിൽ ജനങ്ങൾ എന്താണ് ശരിയെന്ന് മനസ്സിലാക്കാൻ പ്രയാസപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ മടിഞ്ഞിരുന്നുകൂടാ. ദീന് അത് പറയേണ്ട രൂപത്തിൽ, പറയേണ്ട മര്യാദകളോടുകൂടി മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം. പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അവിടുത്തെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ഏറ്റവും നല്ല മര്യാദയുള്ളവരാകുക, കാരണം നിങ്ങൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതിനിധിയെ പോലെയാണ്. അവിടുത്തെക്കുറിച്ച് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ തോന്നിയ പോലെയാണ്, അങ്ങനെയാകാൻ പാടില്ല. നമ്മൾ അവിടുത്തെ സ്വഭാവത്തോട് അടുക്കാൻ പരമാവധി ശ്രദ്ധിക്കണം. ദീനിന്റെ അടയാളമുള്ളവർ അത് കൂടുതൽ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അവിടുത്തെ സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിച്ച അവൻ്റെ ദാസന്മാരോടൊപ്പം നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. اللهم إنا نسألك علما نافعا ورزقا طيبا وعملا متقبلا. اللهم إنا نسألك التقى والعفاف والغنى يا رب العالمين. اللهم أصلح لنا ديننا الذي هو عصمة أمرنا, وأصلح لنا دنيانا التي فيها معاشنا, وأصلح لنا آخرتنا التي فيها معادنا, واجعل الحياة زيادة لنا من كل خير, واجعل الموت راحة لنا من كل شر. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم انصر المسلمين في كل مكان. اللهم انصر المسلمين في كل مكان. اللهم اغفر للمسلمين والمسلمات والمؤمنين والمؤمنات الاحياء منهم والاموات, انك مجيب الدعوات وقاضي الحاجات. اللهم ربنا تقبل منا انك انت السميع العليم, وتب علينا انك انت التواب الرحيم, واغفر لنا يا غافر المذنبين. وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه وسلم. سبحانك اللهم وبحمدك, اشهد ان لا اله الا انت.